നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ വണങ്ങുന്നതിന് മുമ്പ് കുറച്ച് ദൈവത്തിന്റെ വചനം വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവന്റെ വചനം വായിക്കാൻ എല്ലായ്പ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം എന്റെ വാക്കുകൾ തെറ്റിപ്പോകും, അതൊരു മനുഷ്യന്റെയാണ്. എന്നാൽ അവന്റെ വാക്കുകൾ തെറ്റുകയില്ല. ഈ പാഠത്തിന്റെ കുറിപ്പുകൾ എടുക്കുന്നവരും മറ്റും ഇന്ന് രാത്രിയിൽ മത്തായി 14 അധ്യായം 22 വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4 യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. ദൈവം മുമ്പാകെ നമ്മുടെ തലകളും ഹൃദയങ്ങളും വണങ്ങിയിരിക്കുമ്പോൾ, ആവശ്യക്കാരായിട്ട് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടുന്നതിനായി അവരുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് അറിയിക്കുമോ? കർത്താവ് നിങ്ങളെ നോക്കിയിട്ട് നമ്മോട് ദയ കാണിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വഴിയാൽ ഞങ്ങൾ കടന്നുവരുന്നു. അവന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചോദിച്ചാലും നീ ഞങ്ങൾക്ക് അനുവദിച്ചു തരുമെന്നുള്ള അവന്റെ ഞങ്ങളോടുള്ള വാഗ്ദത്തെ വാഴ്ത്തപ്പെട്ട ഉറപ്പോടെ ഞങ്ങൾ അറിയുന്നു. ഇതിനുവേണ്ടി ഞങ്ങൾ നന്ദിയുള്ളവരാണ്. നീ ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കുള്ള ആ ഉറപ്പിനെ കുറിച്ച് ഞങ്ങൾ അനുഭവിച്ചറിയുന്നത് വാക്കുകളാൽ പ്രകടമാക്കാൻ കഴിയുന്നതല്ല. കർത്താവെ, നീ ഈ കൈകളെ കണ്ടിരിക്കുന്നു. അവർക്കെന്താണ് ആവശ്യമെന്ന് നീ അറിയുന്നു. നീ സർവശക്തനും സർവവ്യാപിയും അപരിമിതമായവനുമാകുന്നു. കൂടാതെ അവിടുന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ അറിയുന്നു. അത് ഞങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് പോലും ഞങ്ങളിൽ എന്നേക്കും ഉണ്ടായിരിക്കാൻ പോകുന്ന എല്ലാ വിചാരങ്ങളെയും നീ അറിഞ്ഞിരുന്നു, കാരണം നീ അപരിമിതമായവനാകുന്നു. കർത്താവേ, ഈ നാഴികയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ അങ്ങയുടെ സ്വന്തം ഹൃദയത്തിലേക്ക് എടുത്തിട്ട് അവിടുത്തെ മഹിമയുടെ ധനത്തിനനുസരിച്ച് ഞങ്ങളോട് ഉത്തരമരലണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. അത് നിന്റെ ദിവ്യ ഇഷ്ടമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടാതെ നിന്റെ ഇഷ്ടം ചെയ്യുന്നത് നിനക്ക് ആനന്ദപരമായ കാര്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ വലിയ പ്രകടനം ഞങ്ങൾക്ക് വീണ്ടും തരണമേ. കർത്താവെ, നഷ്ടപ്പെട്ടവരെ രക്ഷിക്കണമേ. പാപത്തിലും അധർമ്മത്തിലും മരിച്ചു കിടക്കുന്നവരെ ഉയർപ്പിച്ച് ഇന്ന് രാത്രിയിൽ പുതിയ ജീവനിലേക്ക് കൊണ്ടുവരാനിടയാക്കണമേ. യേശുവിനെ ഞങ്ങൾ കാണാനിടയാക്കണമേ. അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇരിപ്പിടക്ഷമത കുറവായതിനാൽ ജനങ്ങൾക്കിടം കൊടുക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. എന്നാൽ ആദ്യത്തെ രാത്രി തൊട്ടേ അവർക്ക് വലിയ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കേണ്ടതായി വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിനായി ഞങ്ങളോട് ക്ഷമിക്കണം. കൂടാതെ സഹോദരൻ ഗ്രാന്റിന് മറ്റേ മുറി ഉടനെ പണിത് കിട്ടിയില്ല. അദ്ദേഹം ഈ ഭാഗത്തെ ഇടത്തേക്ക് മാറ്റുവാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. തിരികെ ഡല്ലാസിലേക്കുള്ള അദ്ദേഹത്തിന്റെ സഭയിലേക്ക് വരുന്നത് ഒരു വാർഷിക കാര്യമായിട്ട് എടുക്കാമോ എന്ന് ഈ വിലയേറിയ സഹോദരനോട് ചോദിച്ചു. ഈ നാഴികയിൽ വാതിലുകളെല്ലാം എളുപ്പം അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടേക്ക് വന്നിട്ട് ഇതൊരു വാർഷികമായ കാര്യമാക്കുക എന്നുള്ള ആ മനുഷ്യന്റെ ഈ വലിയ മഹത്തായ ക്ഷണനത്തെ ഞാൻ വിലമതിക്കുന്നു. ഇന്ന് രാവിലെ അവരോടും, കൂടാതെ സഹോദരൻ ഗോർഡൻ ലിൻസിയോടും, അവരിൽ പലരോടുമൊപ്പം ഒരു കൂട്ടായ്മയ്ക്കായുള്ള സമയം എനിക്കുണ്ടായിരുന്നു. ബിമോണ്ടിൽ വരാൻ പോകുന്ന യോഗങ്ങളുടെ ചുമതലക്കാരനായ സഹോദരൻ പെറി ഗ്രീൻ ഇന്ന് രാത്രിയിൽ എന്റെ പിന്നിലായിട്ട് ഇവിടെ ഇരിക്കുന്നു. കൂടാതെ വളരെയധികം നമ്മുടെ സ്നേഹിതരും സഹോദരൻ ഡോണും ഭാര്യയും ഇവിടെയായിരിക്കുന്നു. നമുക്ക് അവരുടെ ആയിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എന്റെ സന്ദേശങ്ങളെ ഞാൻ അതിന് കഴിയാവുന്നിടത്തോളം സാധാരണമാക്കിയിട്ട് ഒരു കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കപ്പെടുന്നതിനായി ശ്രമിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് ഒരു സുവിശേഷ യോഗ ശുശ്രൂഷയുണ്ട്. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സഭയിൽ നിങ്ങൾക്ക് ശുശ്രൂഷയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്ഥാനപ്പെട്ടിരിക്കുന്നത് അവിടെ തന്നെ നിന്നുകൊള്ളുക. ആരും അവരുടെ സ്വന്തം സഭയെ വിട്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരു രോഗിയായിട്ട് പ്രാർത്ഥിക്കപ്പെടുന്നതിനായി ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ സഭയിൽ നാളെ ഉച്ചയ്ക്ക് ശുശ്രൂഷയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ പാസ്റ്ററിനോട് സംസാരിക്കുക. അതിനാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുകയില്ല. അതിനാൽ ഡള്ളാസിലും അതിനു ചുറ്റുമായി വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുഴുവൻ ദേഹത്തെയും സഹായിക്കുന്നതിനായി നാം സഹകരണത്തിലാണ് എന്ന് അദ്ദേഹം അറിയാനിടയാകട്ടെ. അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് 2:30 ഞാൻ സുവിശേഷ സന്ദേശത്തെ പ്രസംഗിക്കുന്നതാണ്. അതിനുശേഷം നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്കുള്ള എല്ലാ അപേക്ഷയുടെ കാർഡുകൾ എടുക്കുകയും ഈ ആഴ്ചയിൽ കൂടെ നാം വിട്ടുപോയിരുന്നതായ കാര്യങ്ങളെയും എടുത്തിട്ട് അവയ്ക്കെല്ലാം വേണ്ടി നാളെ പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് രാത്രിയിലത്തെ എന്റെ വിഷയം കുറച്ചു നേരത്തേക്ക് ഒരു നാടകം പോലെയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി കഴിയുന്നത്രയും സമയം ഇന്ന് രാത്രിയിൽ ഞാൻ എടുക്കാൻ പോവുകയാണ്. എന്റെ പാഠം പേടിക്കേണ്ട, ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞതാണ്. എന്റെ വിഷയമെന്നത് ഒരു കടലിലെ സാക്ഷ്യമെന്നാകുന്നു. ഇത് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ സംഭവം നടക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരിക്കുകയും ഇവിടെയുള്ളതുപോലെ ഒരു ചൂടുള്ള പകലുമായിരുന്നിരിക്കണം. എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്നില്ല, അവരിപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ എന്റെ വിഷയത്തെ അവിടെ നിന്ന് മാറ്റിയതും. അതിനാൽ എനിക്കിതുമായിട്ട് എളുപ്പം ചെയ്തിട്ട് ഇപ്രകാരമുള്ള ചൂടിൽ നിങ്ങൾക്ക് അധിക നേരം ഇരിക്കേണ്ടതായും വരികയില്ല. ഈ വലിയ മീൻപിടുത്തക്കാർ പകൽ മുഴുവൻ കണ്ടിരുന്ന കാര്യങ്ങളെ, അതായത് യേശു തന്റെ മഹത്തായ ശുശ്രൂഷയെ ചെയ്തിരുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അവനെ അനുഗമിക്കുന്നതിനായി ആ നാളുകളിൽ ജീവിച്ചിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നേനെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, എനിക്കിപ്പോഴും അതേ കാര്യങ്ങൾ ചെയ്യുന്നതിനും അവൻ ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിനുമുള്ള സുവർണ അവസരത്തിനായി ഞാൻ സന്തോഷവാനാണ്. ആ കാലങ്ങളിൽ അവനെ ശ്രദ്ധിക്കുന്നതിലും കൂടുതൽ ഇന്ന് അതൊരു മഹത്തായ കാര്യമാണ്. എനിക്കിപ്പോൾ അവനിൽ കൂടുതൽ വിശ്വാസമുണ്ട്. അന്ന് ഉണ്ടായിരിക്കാൻ കഴിയുന്നതിലും കൂടുതൽ വിശ്വാസം എനിക്ക് ഇന്ന് ഉണ്ടായിരിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്നാൽ സുവിശേഷത്തെ ശരിയാണെന്ന് തെളിയിക്കാൻ നമുക്ക് 2000 വർഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷം അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും അന്ന് ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ ഇന്ന് ചെയ്യുകയും ചെയ്യുന്നതിനാൽ നമുക്ക് കൂടുതൽ ഉറപ്പും വിശ്വാസത്തിന് കൂടുതൽ അടിസ്ഥാനവും അന്ന് അവർക്കുണ്ടായിരുന്നതിലും കൂടുതൽ ഇന്നുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവൻ വെറുമൊരു മനുഷ്യനായിട്ട് താൻ ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടവനാണെന്നും താൻ ദൈവപുത്രനാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും പോവുകയും ദൈവം ആ കാലത്തേക്കുള്ള വാഗ്ദത്ത വചനത്തെ അവനാൽ തെളിയിക്കുകയും ചെയ്തിരുന്നു. അതെന്തോ ഒരു സംശയത്തിന് അവർക്ക് കാരണമാക്കി. അവർ വേദശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു. അതൊരു പരിതാപകരമായ കാര്യമായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വാസ്തവമായും അത് പരിതാപകരമായിരുന്നു. കാരണം ദൈവം ഈ വേദശാസ്ത്ര പണ്ഡിതന്മാരെ അന്ധരാക്കിയിരുന്നില്ലെങ്കിൽ അവരത് വിശ്വസിക്കുമായിരുന്നു. തിരുവചനം അപ്രകാരം പറയുന്നു. നിങ്ങൾക്കറിയാമോ, അവരത് കാണാതിരിക്കുന്നതിനായി അവരുടെ കണ്ണുകളെ വീണ്ടും ഇന്ന് അടച്ചു കളയുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവർ നിഗളികളും ദാഷ്യക്കാരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരും ദൂഷകന്മാരും സൽഗുണദ്വേഷികളും ഉഗ്രന്മാരും ദ്രോഹികളും ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നവരുമായിരിക്കും. വീണ്ടും തിരികെ ആ വാഗ്ദത്തത്തിലേക്ക് കൃത്യമായും എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ജനങ്ങളോട് ദുഃഖം തോന്നാനിടയായേക്കാം. അവരുടെ കണ്ണുകൾ ഈ ദിവസം അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം ഈ നാഴികയിൽ സംഭവിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത തിരുവെഴുത്തുകളുമായിട്ട് നാം നേരെ അതിലേക്ക് നോക്കുകയും നാം അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ജനങ്ങൾ അതിലേക്ക് നോക്കുകയും ഞാനത് കാണുന്നില്ല എന്ന് തലകുലുക്കി പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതൊരു ദാരുണകരമായ കാര്യമാണ്. എന്നിരിക്കലും തിരുവെഴുത്ത് നിവൃത്തിയാകപ്പെടേണ്ടിയിരിക്കുന്നു. അത് അപ്രകാരമായിരിക്കണം. അങ്ങനെ ഈ ശിഷ്യന്മാർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ? ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ അവരെ തിരഞ്ഞെടുക്കുകയും അവർ ദൈവത്തിന്റെ മുന്നുപയോഗിക്കപ്പെട്ട വിത്തായിരുന്നു. ആ കാരണത്താൽ പ്രയാസങ്ങൾ വരുമ്പോൾ ജനങ്ങൾ യേശുവിനെ ഒരു മൂലക്കായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ കാണപ്പെടുന്നു. അവർക്ക് യാതൊരു ചോദ്യവുമില്ലായിരുന്നു. അവർക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവനെയല്ലാതെ മറ്റു യാതൊന്നും അറിയുന്നതിനായി അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കൽ മാത്രമാകുന്നുവല്ലോ. അങ്ങനെ അവർ ഇതുമായിട്ട് നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കാരണം അവർ ഈ കാര്യത്തിനു വേണ്ടി മുൻനിയമിക്കപ്പെട്ടിരുന്നു. ഇന്നും അതുപോലെ തന്നെയാകുന്നു. നിത്യജീവന് വേണ്ടി മുൻനിയോഗിക്കപ്പെട്ടവരായ പുരുഷനും സ്ത്രീകളും നിത്യജീവന് വേണ്ടി കടന്നുവരും. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അത് തെറ്റുകയില്ല. ഇത് ദൈവവചനമാകുന്നു. നാം ഈ ശിഷ്യന്മാരെ ഇപ്പോൾ കാണുന്നു. അന്ന് അവർക്ക് ഒരു മലയുടെ അടിവശത്തായിട്ടുള്ള ഒരു വലിയ മൈതാനത്തിൽ വെച്ച് ഒരു മഹത്തായ യോഗമുണ്ടായിരുന്നു. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുന്നതിന് യേശു അവരോട് പറഞ്ഞിട്ട് അവൻ ഏകനായി മലയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോയി. ഈ ശിഷ്യന്മാർ അവരുടെ സ്നേഹിതരെ കണ്ടുമുട്ടിയതിനു ശേഷം അവർക്ക് എപ്രകാരം അനുഭവപ്പെട്ടിരുന്നുവെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നു. കാരണം സ്നേഹിതരെ കണ്ടുമുട്ടുകയും അതിനുശേഷം അവരോട് വിട പറയുകയും നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഗുഡ് ബൈ പറയേണ്ടതായും വരുന്നു. ലോകത്തെങ്ങും രാജ്യത്തെല്ലായിടത്തും സ്നേഹിതരെ കണ്ടുമുട്ടുകയും അതിനുശേഷം അവരെ വിടുകയും കൂടാതെ അവരിൽ പലരെയും ന്യായവിധിയുടെ സമയത്തല്ലാതെ പിന്നെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയുമില്ല എന്നറിയുന്നത് എല്ലായ്പ്പോഴും എനിക്കൊരുവിധം ഹൃദയവേദന ഉണ്ടാക്കിയിരുന്നു. അതൊരുവിധം ദുഃഖകരമായ സംഗതിയാകുന്നു. ആ വള്ളത്തിന്റെ തൊമ്പ് കരയിലേക്ക് വലിച്ച് വെച്ചിരുന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഒരുപക്ഷെ ശിമോൻ പത്രോസ് അവന്റെ ശക്തിയുള്ള കരത്താലും തോളും കൊണ്ട് ആ പടകിനെ തള്ളിയിട്ട് കടലിലാക്കിയിരുന്നിരിക്കണം. കരയിൽ നിന്നിരുന്നവർക്ക് അവരെല്ലാം കൈവീശി ഗുഡ് ബൈ പറയുകയായിരുന്നു. വീണ്ടും തിരികെ ഗുരുവിനെയും കൊണ്ട് ഞങ്ങളെ കാണാൻ വരണം, നമുക്കൊരു ഉണർവ് കൂടി നടത്തണം, ഞങ്ങൾ ഇന്ന് അത്രയധികം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം അവർ ഉച്ചത്തിൽ അവരോട് പറഞ്ഞു കൊണ്ടിരുന്നു. അങ്ങനെ ഈ പുതിയ കൂട്ടുകാർ കൈവീശിക്കൊണ്ടിരുന്നു. അവൻ ബാക്കിയുള്ള ശിഷ്യന്മാരോടൊപ്പം വള്ളത്തിൽ ചാടിക്കയറിയിട്ട് ഒരുപക്ഷെ അവന്റെ സഹോദരനായ അന്ത്രയാസിനോടൊപ്പം ഇരുന്നുകൊണ്ട് തുഴ കയ്യിലെടുത്ത് കാണും. ഈ വഞ്ചി കാറ്റിനാലോ അല്ലെങ്കിൽ തുഴകളാലോ മുമ്പോട്ട് നയിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ചിലപ്പോൾ അവർ ഈ രണ്ടായിട്ട് രണ്ടുപേർ ഒരു വശത്തും അല്ലെങ്കിൽ രണ്ടുപേർ ഒരു പടിയിലും ഇരുന്നിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ചിലപ്പോൾ ആറോ അല്ലെങ്കിൽ എട്ടോ തുഴകൾ ഉണ്ടായിരുന്നിരിക്കണം. അവർ ഒരേ സമയത്ത് തുഴകൾ കൊണ്ട് വലിക്കുകയും ആ രീതിയിൽ അവർക്ക് ആ പടകിനെ അതിന്റെ അടിമരത്തിൽ കാറ്റടിക്കുമ്പോൾ ഓടിച്ചു പിടിക്കാൻ കഴിയുന്നതുമാണ്. അങ്ങനെ സാധാരണയായി കാറ്റടിക്കുമ്പോൾ അത് അവർക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നതാണ്. തിരുവെഴുത്തിൽ കാണുന്നതിനനുസരിച്ച് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അതൊരു ചൂടുള്ള ഉച്ചസമയമായിരുന്നിരിക്കണം. അങ്ങനെ അത് നല്ല വെയിലുള്ള ഒരു ചൂടായ ഉച്ചനേരമായിരുന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ തുഴയിടുമ്പോൾ തിരിഞ്ഞ് ജനങ്ങളോട് വീണ്ടും വല്ലപ്പോഴെങ്കിലും കാണാം എന്നാശിക്കുന്നുവെന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവർ കടലിലേക്ക് നീങ്ങിയിരുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുകയും സന്ധ്യാപ്രകാശം വീശുകയും അതിനുശേഷം രാത്രിയും കടന്നുകൊണ്ടിരുന്നു. അവർ പടക് തുഴഞ്ഞ് ഒരുവിധം നല്ല വേഗതയിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. ആ വലിയ ഭാരമുള്ള തുഴകൾ കടലിലിട്ടുകൊണ്ട് തുഴയുന്നത് ഒരു കഠിനമായ പണിയാണ്. അവരിൽ അധികം പേരും മീൻപിടുത്തക്കാരായിരുന്നു. അവർ നല്ല ശക്തിയുള്ള മനുഷ്യരും കടലിൽ പരിചയമുള്ളവരുമായിരുന്നു. അങ്ങനെ അവർ യേശുവിനെ പടകിലായിട്ട് അവരോടൊപ്പം ഉടനെ പോകുന്നതിനായി പ്രതീക്ഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ അവിടേക്ക് പോകുകയും പടക് ഒരുവിധം മുമ്പോട്ട് തള്ളിവിടുകയും കുറച്ചുനേരം ഓരം ചേർന്ന് നോക്കിയിട്ട് അവർ പിന്നെ വിട്ടുപോയിരുന്നേക്കാം. ഒരുപക്ഷെ ചെറുപ്പമായ യോഹന്നാൻ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയിരുന്നേക്കാം. കാരണം അവൻ ആ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ചെറുപ്പമായിരുന്നു. അവൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതായത്, എനിക്ക് സ്വല്പം ക്ഷീണം തോന്നുന്നു, നമുക്ക് കുറച്ചുനേരം ഓരം ചേർത്ത് ഓടിക്കാം, ഒരു മിനിറ്റ് കൂടി കാത്തിരിക്കാം, ധൃതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൻ ഇതുവരെ നമ്മോടൊപ്പം എത്തിയിട്ടില്ല, അതുകൊണ്ട് കുറച്ചുനേരം നമുക്ക് നല്ല കാറ്റ് കൊണ്ടിട്ട് അവനെ കാത്തിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവൻ തലകുനിച്ചുകൊണ്ട് സ്വല്പനേരം ഇരുന്നിട്ട് അവൻ ഒരു സാക്ഷ്യത്തിന്റെ യോഗം നടത്തിയിട്ടുണ്ടായിരിക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അവൻ ആദ്യം തലയുയർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതായത്, സഹോദരന്മാരെ, ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്രമാത്രം ഒരുവൻ അവിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നാലും എനിക്കതൊരു കാര്യമല്ല. ഇന്നത്തെ യോഗത്തിന് ശേഷം എനിക്ക് തീർച്ചയായിട്ടും നാം ഒരു തട്ടിപ്പുകാരനെ അല്ല പിന്തുടരുന്നതെന്ന് എനിക്ക് ഉറപ്പായിരിക്കുന്നു. നാം ദൈവത്തെയല്ലാതെ മറ്റ്യാതൊന്നിനെയും അല്ല പിന്തുടരുന്നത്. കാരണം അത് ദൈവമായിരിക്കാതെ അവൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ, അവന് അപ്പം എടുത്തിട്ട് മുറിച്ച് അവിടെ ഉണ്ടായിരുന്ന 5000 പേരെ തീറ്റിച്ചത്? എനിക്ക് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാകുന്നു അത്. അതിനെക്കുറിച്ച് ഇന്നും ഒരു ചോദ്യമുണ്ടായിരിക്കാം. എന്നാൽ ഞാനിപ്പോൾ അവന്റെ സാക്ഷ്യത്തെ ആവർത്തിക്കുകയാണ്. അത് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് യോർദാന്റെ അടുത്തായി ഞങ്ങൾ ജീവിച്ചിരുന്നത് എനിക്ക് ഓർക്കാൻ കഴിയും. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ എപ്രകാരം എന്റെ യഹൂദിയായ മതാവ് എന്നെയും എടുത്തുകൊണ്ട് ഉച്ചനേരത്ത് പൂമുഖത്തിരുന്ന് എന്നെ മടിയിലിരുത്തി ആട്ടി ഉറക്കുകയും അപ്പോൾ യോർദാന്റെ തീരത്തായിട്ട് പൂവുകൾ വികസിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ എന്റെ മാതാവ് അതിനപ്പുറയുള്ള മരുഭൂമിയിലേക്ക്, അതായത് നമ്മുടെ ജനങ്ങളെ കൊണ്ടുവരപ്പെട്ടതായ മരുഭൂമിയിലേക്ക് നോക്കുമായിരുന്നു. അവർ എന്നോട് ബൈബിളിലെ കഥകൾ പറയുമായിരുന്നു. അതിൽ ഞാൻ ഓർക്കുന്ന ഏറ്റവും മഹത്തായ കഥ ശൂനോംകാരത്തി സ്ത്രീയുടെ മകൻ മരിച്ചുപോയതും പ്രവാചകന ബാലനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചതുമാകുന്നു. അതെനിക്കൊരു പുളകം കൊള്ളിക്കുന്ന കഥയായിരുന്നു. കൂടാതെ ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന കഥകളും എന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം അവർ പറയുമായിരുന്നു, നോക്കൂ യോഹന്നാനെ, നീ ഒരു കൊച്ചുകുട്ടിയാണ്, എന്നാൽ നീ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യത്തെ നീ ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് മഹാനായ യഹോവ നമ്മുടെ ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരികയും നാം ആ മരുഭൂമിയിൽ കൂടെ ഈ നദി മറികടന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. 40 വർഷത്തോളം അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തിരിക്കുകയും വസ്ത്രങ്ങൾ കിട്ടാനൊരു സ്ഥലമോ ഭക്ഷിക്കാനൊരു സ്ഥലമോ ഉണ്ടായിരുന്നില്ല. എല്ലാ രാത്രിയിലും ദൈവം ആകാശത്തു നിന്നും അപ്പം തരികയും നമ്മുടെ ജനങ്ങളെ മരുഭൂമിയിൽ തീറ്റുകയും ചെയ്തു. കാരണം അവർ മഹാനായ യഹോവയെ പിന്തുടർന്നുകൊണ്ട് അവരുടെ കർത്തവ്യത്തിന്റെ നിരയിലായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം യഹോവ ജഡമായിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാകാൻ പോകുകയും അവനെ മശീഹ, അതായത് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് അവൻ പറഞ്ഞു, കൂടാതെ ഞാൻ ഓർക്കുന്നു, ഒരു ബാലനായിരിക്കെ എന്റെ ശൈശവമായ ബുദ്ധി അത് ചിത്രീകരിക്കുമായിരുന്നു. അതായത് 2.5 കോടിയോളം ജനങ്ങളെ ദൈവം ഈ മരുഭൂമിയിൽ എങ്ങനെ തീറ്റിച്ചിരുന്നു, അത്രയും അപ്പം അവർക്ക് വേണ്ടി എങ്ങനെ കിട്ടിയിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു, അമ്മേ, യഹോവയ്ക്ക് ആകാശത്തിൽ ഒത്തിരി അടുപ്പുകൾ ഉണ്ടായിട്ട് അവൻ അപ്പം അതിൽ ചുട്ടിട്ട് രാത്രിയിൽ അത് ജനങ്ങൾക്ക് വേണ്ടി താഴേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നോ? അങ്ങനെ യഹോവയുടെ ആകാശത്തിൽ മുഴുവൻ അടുപ്പുകളാണോ? അവർ പറയുമായിരുന്നു, അല്ല മകനെ, നീ അത് മനസ്സിലാക്കാൻ തീരെ ചെറുപ്പമാണ്. നോക്കൂ, യഹോവ ഒരു സൃഷ്ടാവാണ്. അവൻ അടുപ്പുകളുടെ ആവശ്യമില്ല. അവൻ കൽപ്പിക്കുക മാത്രം ചെയ്യുകയും അവൻ കൽപ്പിക്കുമ്പോൾ അവന്റെ വാക്കുകൾ വെളിപ്പെടുകയും ചെയ്യുന്നു. അവൻ മഹാനായ യഹോവയും അവൻ കൽപ്പിക്കുകയും ചെയ്തു. ദൂതന്മാർ അത് ജനങ്ങൾക്ക് വേണ്ടി താഴേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇന്ന് അവൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ അവന്റെ മുഖത്തെ നോട്ടത്തെ ശ്രദ്ധിച്ചിരുന്നുവോ? അവന്റെ മനസ്സിൽ യാതൊരു സംശയമില്ലായിരുന്നു. ഞാൻ പിന്നിലുണ്ടായിരുന്ന പാറയുടെ മേൽ കയറിയിട്ട് അവൻ അപ്പമെടുത്ത് നുറുക്കിയിട്ട് ശുശ്രൂഷകരായ നമ്മുടെ കയ്യിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനു വേണ്ടി തരുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം അവൻ വീണ്ടും മുറിക്കുവാൻ തുടങ്ങിയപ്പോൾ അപ്പം വീണ്ടും മുഴുവനായി തീർന്നിരുന്നു. അവനത് നൂറോളം വട്ടം എല്ലാവരും ഭക്ഷിച്ചു തിരഞ്ഞിരുന്നതുവരെ ചെയ്യുകയും കുട്ടകൾ നിറയെടുക്കുകയും ചെയ്തു. അത് യഹോവയല്ലാതെ മറ്റ്യാതൊന്നുമായിരിക്കാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാം. കാരണം അവൻ യഹോവയെ പോലെ തന്നെ പ്രവർത്തിച്ചിരുന്നു. യഹോവയ്ക്ക് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ മനുഷ്യനൊരു കബളിപ്പുകാരനല്ലെന്ന് എനിക്കറിയാം. ഒരൊറ്റ സൃഷ്ടികർത്താവേ ഉള്ളൂ, അത് യഹോവയാണ്. ഞാൻ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ എന്നെ സംതൃപ്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇതറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, എന്റെ ഹൃദയം പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടിരിക്കുകയും അവൻ കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവനൊരു പ്രവാചകനാകുന്നു, എന്നാൽ അവൻ പ്രവാചകനേക്കാളും കൂടിയവനാണ്. അത് യഹോവ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നതല്ലാതെ മറ്റാരൊന്നുമല്ല. കാരണം അവൻ അപ്പം സൃഷ്ടിക്കുകയും അവന് യഹോവയുടെ സ്വഭാവവും ഉണ്ടായിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുകയും നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരുന്നാലും പ്രവൃത്തികളെ വിശ്വസിപ്പീൻ. കാരണം അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുകയും ഞാൻ ആരാണെന്ന് പറയുകയും ചെയ്യുന്നുവെന്ന് അവൻ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. അത് കണ്ടിട്ട് ജനങ്ങൾക്ക് അത് വളരെ എളുപ്പമായി കാണാൻ കഴിഞ്ഞിരുന്നതുപോലെയുണ്ട്. അവൻ മസീഹ ആയിരുന്നുവെന്ന് യോഹന്നാൻ സംതൃപ്തനായിരുന്നു. അത് യശോവ പറഞ്ഞ പ്രകാരം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അങ്ങനെ യോഹന്നാൻ സംതൃപ്തനായിരുന്നു. കാരണം അവനത് കണ്ടിരുന്നു. ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ അവന്റെ സാക്ഷ്യം നൽകിയായിരുന്നു. അത് തീർന്ന ഉടനെ തന്നെ ശിമോൻ പത്രോസ് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കുക, നാം ഒരു സാക്ഷ്യത്തിന്റെ യോഗം തുടങ്ങിയാണെങ്കിൽ ഞാനും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെ സംശയാലുവായിരുന്നു. എന്റെ സഹോദരനായ അന്ത്രയസ് പ്രവാചകനായ യോഹന്നാന്റെ ഉണർവ് യോഗത്തിൽ പങ്കെടുക്കുകയും അവൻ മശിഹ വരുന്നുവെന്ന് സാക്ഷീകരിക്കുകയും അവനെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അന്ത്രയാസ് എന്നോട് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ സ്വല്പം സംശയാലുവായിരുന്നു. കാരണം ഞാൻ മശിഹായുടെ മാതിരിയുള്ള കഥകളും മറ്റു കാര്യങ്ങളും എല്ലാം കേട്ടിരുന്നു. സഹോദരന്മാരായ നിങ്ങൾ എല്ലാവരും എന്റെ വൃദ്ധനായ പിതാവിനെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ പേര് യോന എന്നായിരുന്നു. അദ്ദേഹം എപ്രകാരം ഒരു ഉറച്ച വിശ്വാസിയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. കൂടാതെ എപ്രകാരം അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നതിനു വേണ്ടി മീൻ പിടിക്കുകയും ഞങ്ങൾക്ക് മീൻ കിട്ടാതെ വരുമ്പോഴും തിന്നാൻ അപ്പമില്ലാതെ വരുമ്പോഴും ഞങ്ങൾ തറയിൽ മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മീനിനെ തരണമേ, അതിനാൽ ഞങ്ങൾ അത് വിറ്റിട്ട് ഞങ്ങളുടെ കടങ്ങളെ തീർക്കാനും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ആഹാരത്തിനും ഇടയാകുമല്ലോ എന്നുള്ള കാര്യങ്ങളെ എനിക്ക് ഓർക്കാൻ കഴിയും. എന്നിട്ട് ഞങ്ങൾ കോളിളക്കമുള്ളപ്പോഴും കടലിലേക്ക് പോവുകയും കൊടുങ്കാറ്റിനെ എതിർക്കാൻ ധൈര്യപ്പെട്ടു വരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ നരച്ചുമുടി പിന്നിലേക്കായിരുന്നത് എനിക്ക് കാണാൻ കഴിയും. ഒരു ദിവസം അദ്ദേഹം വള്ളത്തിന്റെ പടിയിലിരുന്നു കൊണ്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ശിമോനെ, നീ എന്റെ മൂത്ത മകനാകുന്നു. നിനക്കറിയാമോ, മശിഹായെ കാണാൻ കഴിയുമെന്ന് ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിച്ചിരുന്നു. ഏതെന്നു ശേഷം തൊട്ടേ നമ്മുടെ ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നു. എത്ര ദീർഘമേറിയ സമയമായാലും അതൊരു കാര്യമല്ല. അവൻ വരുമെന്ന് നമുക്ക് തീർച്ചയാണ്. അത് 4000 വർഷങ്ങളോളമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നീ പറഞ്ഞേക്കാം. എന്നാൽ മശിഹ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ യഹൂദന്മാരും അവരുടെ തലമുറയിൽ മശിഹായെ കാണുമെന്ന് വിശ്വസിച്ചിരുന്നു. എന്റെ തലമുറയിലും ഞാൻ അവനെ കാണുമെന്ന് ആശിക്കുന്നു. എന്നാൽ ഞാനിപ്പോൾ വയസ്സായിക്കൊണ്ടിരിക്കുകയും എനിക്ക് കടലിലേക്ക് പോകുന്നത് നിർത്തേണ്ടതായും വരുന്നത് പോലെ തോന്നുന്നു. കൂടാതെ എനിക്ക് വേദനയും നോവും അങ്ങനെയെല്ലാം ആകാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ഒരുപക്ഷെ എന്റെ സമയത്ത് എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ എന്റെ മകനെ, നിനക്കത് കഴിഞ്ഞേക്കാനിടയാകും. അതിനാൽ നിന്നെ തിരുവെഴുത്തിൽ ഞാൻ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മകനെ, മശിഹ രംഗത്ത് വരുന്നതിനു മുമ്പ് എല്ലാ തരത്തിൽപ്പെട്ട തെറ്റായ കാര്യങ്ങളും മറ്റും കടന്നുവരും. കാരണം സാത്താൻ അത് ചെയ്തിട്ട് യഥാർത്ഥമായ മശിഹ വരുമ്പോഴുള്ള അവന്റെ സ്വാധീനതയെ നശിപ്പിച്ചു കളയും. അതെല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാകുന്നു. അതിനുശേഷം നാം കാണുന്നത് എന്താണെന്നാൽ അവൻ പറഞ്ഞു, അദ്ദേഹം തന്റെ കരങ്ങൾ എന്റെ മേലിട്ടുകൊണ്ട് പറഞ്ഞു, മകനെ, മശിഹായെ തിരിച്ചറിയുന്നതിനായി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. പ്രവാചകന്മാരെ കൂടാതെ നമുക്ക് 100 വർഷങ്ങളായിരിക്കുന്നു. മലാക്കി നമ്മുടെ അവസാനത്തെ പ്രവാചകനായിരുന്നു. അത് 400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതിനുശേഷം നമുക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓർക്കുക, മോശ നമ്മോട് തിരുവെഴുത്തിൽ പറഞ്ഞിരുന്നു, അതായത് മശീഹ വരുമ്പോൾ, അവൻ രംഗത്ത് വരുമ്പോൾ അവൻ ഒരു പ്രവാചകനായിരിക്കും. യഹൂദന്മാരായ നമ്മെ പ്രവാചകനെ വിശ്വസിക്കുന്നതിനായി പഠിപ്പിച്ചിരിക്കുന്നു. മശീഹയുടെ ഭൂമിയിലെ യാത്ര എന്നത് അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവത്താൽ അരുളി ചെയ്ത വചനമായിരിക്കും. കൂടാതെ വചനമെല്ലായ്പ്പോഴും പ്രവാചകന്റെ അടുക്കൽ എത്തുകയും ഒരു പ്രവാചകൻ ആ വചനത്തെ തെളിവാക്കി കാണിക്കുകയും ചെയ്യുന്നു. മകനെ, നീ ഇതൊരിക്കലും മറന്നുപോകരുത്. വലിയ മഹത്തായ കാര്യങ്ങൾ ഉണ്ടാകും, ആവേശഭരിതമായ കാര്യങ്ങളും മറ്റുമുണ്ടാകും. എന്നാൽ മശീഹ ഒരു പ്രവാചകനായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുക. കാരണം ദൈവം ഒരിക്കലും തന്റെ പ്രവർത്തന രീതിയെ മാറ്റുകയില്ല എന്ന് നാം അറിയുന്നു. അങ്ങനെ മശീഹ ഒരു പ്രവാചകനായിരിക്കും എന്നവൻ പറഞ്ഞു. അതുകൊണ്ട് ഓർക്കുക മകനെ, പ്രവാചകന്മാരെന്ന് പറയുന്നത് യഹോവയുടെ വചനം തന്റെ പക്കലുള്ളവരാണ്. അതിനാൽ മശീഹ വരുമ്പോൾ അവനൊരു പ്രവാചകനായിരിക്കും. ശിമോനെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ കരങ്ങൾ എന്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞത് എനിക്കിപ്പോഴും അനുഭവിച്ചറിയാൻ കഴിയും. ആ സമയത്ത് വല കഴുകിക്കൊണ്ട് ആന്ത്രയാസ് അവിടെ നിന്നിരുന്നു. നീ അത് ഓർക്കുന്നുണ്ടോ ആന്ത്രയാസേ? അതെ ശിമോൻ, ഞാനത് ഓർക്കുന്നുണ്ട്. യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നുവെന്ന് ആന്ത്രയാസിനോട് പറയാൻ ശ്രമിച്ചിരുന്നു. എന്റെ പക്കൽ മറ്റു കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് മീൻ വിൽക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പിതാവ് മരിച്ചിട്ട് വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാനതെല്ലായ്പ്പോഴും എന്റെ മനസ്സിൽ വെച്ചിരുന്നു. ഈ മശീഹ തിരുവെഴുത്ത് പ്രകാരം തെളിയിക്കപ്പെട്ട ഒരു പ്രവാചകനായിരിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഇത് ദൈവത്താൽ അരുളി ചെയ്ത വചനമാകുന്നുവെന്ന് ഡാഡി എന്നോട് പറഞ്ഞിരുന്നു. ആ വചനം എല്ലായ്പ്പോഴും നിരന്തരമായി പ്രവാചകന്മാരുടെ അടുക്കൽ എത്തിയിരുന്നു. അതതിനെ തിരിച്ചറിയുകയും അല്ലെങ്കിൽ ആ കാലത്തേക്ക് എന്താണ് വാഗ്ദത്തം ചെയ്തിരുന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശിമോൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾക്കറിയാമോ, ആന്ത്രയാസ് എന്നോട് ഒരു യോഗത്തിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ യോഗത്തിലേക്ക് പോവുകയും അവിടെ യേശു എന്ന ഈ വ്യക്തിയും ഉണ്ടായിരുന്നു. ഞാൻ പല രീതിയിലുള്ള കിംവദന്തികൾ കേട്ടിരുന്നു. അതായത് അവന് മുമ്പായി യേശു എന്ന ഒരു വ്യക്തി എഴുന്നേൽക്കപ്പെടുകയും എന്തോ വലിയ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്യുകയും 400 പേർ അവന്റെ പിന്നാലെയായിട്ട് എല്ലാവരും നശിച്ചു പോകുകയും മറ്റും ചെയ്തു. ഞാൻ ഓർത്തു, ഇതും അതുപോലെയുള്ള മറ്റെന്തോ ഒന്നായിട്ട് എന്തോ ഒരു വലിയ ആവേശഭരിതമായ കാര്യങ്ങളും ചില ഉണർവും അല്ലെങ്കിൽ ചില വലിയ സഭാസംഘടനക്കാർ ഉണ്ടാക്കുന്ന എന്തോ വലിയ കാര്യമാണെന്ന് ഞാൻ ഓർത്തു. എന്നാൽ ഞാൻ എന്റെ സഹോദരനായ ആന്ത്രയാസിനോടൊപ്പം ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഏകദേശം ആ സമയത്ത് എനിക്ക് ഊഹിക്കാൻ കഴിയും. അതായത് വള്ളം കുലുങ്ങുവാൻ തുടങ്ങി. ആറ് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഇരിക്കെ ഇരിക്കെ, വള്ളം കുലുക്കരുത്, ഒരു മിനിറ്റ് കൂടി ഇരിക്കുക. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ആദ്യമായിട്ട് അവൻ എന്റെ മുമ്പിലേക്ക് ഞാൻ നടന്നു ചെന്നപ്പോൾ അവൻ നേരെ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് എന്റെ പേരെന്തായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരിക്കലും അവൻ എന്നെ കണ്ടിരുന്നില്ല. അവൻ എന്നെ മാത്രമല്ല അറിഞ്ഞിരുന്നത്, എന്നാൽ എനിക്ക് തിരുവെഴുത്തിൽ നിർദ്ദേശങ്ങൾ തന്നിരുന്ന ഭക്തനായ ആ പ്രായം ചെന്ന എന്റെ പിതാവിനെയും അവൻ അറിഞ്ഞിരുന്നു. അത് മശീഹ ആയിരുന്നുവെന്ന് അപ്പോൾ ഞാൻ മനസ്സിലാക്കി. അത് അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഉറപ്പിച്ചു തന്നു. എനിക്കതെല്ലാം ശരിയാക്കി തന്നു. എനിക്കും ഇവിടെ ഒരു വാക്ക് പറയാൻ കഴിയുമോ എന്ന് ഫിലിപ്പോസ് ചോദിച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ നഥനായലേ, ഇത് നിന്നെ വേദനിപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ. കാരണം മശീഹ എന്തായിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് വർഷങ്ങളോളം നാം പുസ്തകങ്ങളെ പഠിച്ചിരുന്നു. എന്നാൽ അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എന്റെ സ്നേഹിതനായ നഥനായലിനെ അവിടെ കൊണ്ടുവന്നു. അവൻ അവിടേക്ക് വന്നപ്പോൾ അപ്പോൾ നഥാനിയൽ പറഞ്ഞു, അത് ഞാൻ പറയട്ടെ, അത് ഞാൻ പറയട്ടെ. ഓ, നിങ്ങൾക്കറിയാമോ, യേശു എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് എന്തോ ഒന്നാണ്. നിങ്ങൾക്കത് പറയാൻ കഴിയാതെ കഷ്ടിച്ച് നിൽക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്കത് പറയേണ്ടതായിട്ട് തന്നെയുണ്ട്. അത് ശരിയല്ലേ? അതെന്തോ വാസ്തവികമാണ്. നിങ്ങൾക്കത് പറയേണ്ടതായി തന്നെ ഇരിക്കുന്നു. അവൻ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയേണ്ടതായി തന്നെ വന്നിരുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും അറിയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. മറ്റാരെങ്കിലും അത് പറയുന്നതല്ല, എന്നാൽ ഞാൻ സ്വയമായിട്ടത് പറയുന്നതിനായി ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ഊഹിക്കാൻ കഴിയും. നഥാനിയൽ ആകപ്പാടെ ആവേശഭരിതനായിട്ട് പറഞ്ഞു, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസിനെ കുറിച്ച് അവൻ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ സ്വല്പം സംശയാലുമായിരുന്നു. നസറത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നില്ലേ? എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തരാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തരമായിട്ട് വന്ന് കാണുക എന്ന് നീ എന്നോട് പറഞ്ഞു. അതിന്നും നല്ലതായി തന്നെ പ്രവർത്തിക്കുന്നു. അത് ശരിയാണ്. വീട്ടിലിരുന്ന് കുറ്റം പറയരുത്. കടന്നുവന്ന് അത് നീ സ്വയം കണ്ടുപിടിക്കുക. നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ എന്ന് ഞാൻ ചോദിച്ചു. നീ തന്നെ വന്ന് കാണുക എന്ന് നീ എന്നോട് പറഞ്ഞത് നിനക്കറിയാമല്ലോ. ഞാൻ അവന്റെ സന്നിധിയിലേക്ക് നടന്നു ചെന്നപ്പോൾ അവൻ എന്നോട് ഞാനൊരു എബ്രായനാണെന്നും ഒരു ഇസ്രായേലിയാണെന്നും കൂടാതെ ആത്മാർത്ഥമായവനാണെന്നും എന്നോട് പറഞ്ഞു. എനിക്കതറിയാമായിരുന്നു. എന്നാൽ അതെങ്ങനെ കഴിയുമെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. അവൻ കാഴ്ചയ്ക്കൊരു സാധാരണപ്പെട്ട മനുഷ്യനെ പോലെ കണ്ടിരുന്നു. മശീഹ സ്വർഗത്തിൽ നിന്നും ഒരു സുവർണമായ ഇടനാഴിയിൽ കൂടെ ജെറുസലേമിലുള്ള സഭാസംഘടനകളുടെ തലവന്റെ അടുക്കലേക്ക് നടന്നു വന്നിട്ട് അയ്യഭാവേ, ഇതാ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവൻ നസറത്തിലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്നതായി ഞാൻ കണ്ടുപിടിച്ചു. അതുകൂടാതെ നിയമാനുസൃതമല്ലാതെ ജനിച്ചവൻ എന്ന ഒരു കറുത്ത പേരും യഥാർത്ഥത്തിൽ അവന് പിന്നിലായിട്ടുണ്ടായിരുന്നു. സാധാരണപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് ഒരു പുരോഹിതനെയോ മറ്റാരെയോ പോലെ തോന്നിക്കാതെ അവൻ അവിടെ നിന്നിരുന്നു. വെറും ഒരു സാധാരണപ്പെട്ട മനുഷ്യനായിരുന്നു. ഞാൻ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ അവൻ എങ്ങനെ മശീഹായിരിക്കാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തുപോയി. ഒരു പഴയ വസ്ത്രം ധരിച്ചുകൊണ്ട് അവനൊരു ചെറുപ്പക്കാരനായിരുന്നത് മുതൽ അതാണ് ധരിച്ചിരുന്നത്. കൂടാതെ ഇവിടെയും അതേ വസ്ത്രം തന്നെയായിരുന്നു. അവന്റെ തലമുടി പിന്നിലേക്ക് തൂങ്ങിക്കിടന്നിരുന്നു. അത് കാഴ്ചയ്ക്ക് വഴിയിലുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലെ കണ്ടിരുന്നു. അവൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ ആത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവെന്ന് പറഞ്ഞു. എനിക്കതെല്ലാമായിരുന്നു. ഞാൻ തിരുവചനത്താൽ അത് മസീഹ ആയിരുന്നുവെന്നറിഞ്ഞു. അതവനായിരുന്നു. വള്ളം കുലുങ്ങിയിരുന്നിട്ടുണ്ടാകാം, എന്നാൽ സാക്ഷ്യത്തിന്റെ യോഗം തുടർന്നുകൊണ്ടിരുന്നു. ഓ, എന്തൊരു അത്ഭുതകരമായ സമയമായിരുന്നു കടലിൽ വെച്ച് അവർക്കുണ്ടായിരുന്നത്. അതൊരു മഹത്തായ സമയമായിരുന്നു. അന്ദ്രയാസ് പറഞ്ഞു, എന്നെ കുഴപ്പിച്ചു കളഞ്ഞത് ഇതുപോലെയുള്ള ഒരു കാര്യം ഞാൻ കുറച്ചുനേരം നിങ്ങളോട് പറയട്ടെ. നാം യെരിഹോവിലേക്ക് പോയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവൻ പറഞ്ഞു, നാം പോയിരിക്കണം, എനിക്ക് ശമരിയയിൽ കൂടെ പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ അവൻ സുഖാർ എന്ന ശമരിയ പട്ടണത്തിലേക്ക് പോകുകയും അവൻ നമ്മെ ഭക്ഷണം വാങ്ങിക്കുന്നതിനായി നഗരത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഓ അതെ, ഞാൻ ഓർക്കുന്നു, കൊള്ളാം. അവരെല്ലാം കൂടി അതെ 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 ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞു. ആ വള്ളം കുലുങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും കൂടി ഒരു ഉണർവിന് ശേഷം അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തിന്റെ സമയമായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു സാക്ഷ്യത്തിന്റെ യോഗമായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നാം തിരികെ എത്തിയപ്പോൾ നമ്മുടെ ഗുരു ഒരു പേരുകെട്ട വേശ്യയുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് നാം അത്ഭുതപ്പെട്ടു പോയിരുന്നില്ലേ? അത് വളരെ മോശമായ ഒരു കാര്യമായിട്ട് നാം വിചാരിച്ചു. ഈ ചെറുപ്പക്കാരത്തിയോട് അവൻ സംസാരിക്കുന്നത് നോക്കൂ. അവൻ നമ്മെ പറഞ്ഞയച്ചിട്ട് ഇതാ അവിടെ ഇരിക്കുന്ന ഒരു മോശം കെട്ട സ്ത്രീയോട് സംസാരിക്കുന്നു. എന്നാൽ നാം കുറ്റിക്കാടുകൾക്ക് പിന്നിലായി നിന്നുകൊണ്ട് അവരുടെ സംഭാഷണം കേട്ടത് ഓർക്കുന്നില്ലേ? പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് അവളോട് പറയുന്നത് നാം കേട്ടിരുന്നു. കൊള്ളാം, നമുക്കൊരു പക്ഷേ തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ആ സ്ത്രീ നിയമപരമായി വിവാഹിതയായിരിക്കാൻ ഇടയുണ്ട്. അവൾ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യജമാനെ, എനിക്ക് ഭർത്താവില്ല. നമ്മുടെ ഹൃദയം എപ്രകാരം തകർന്നു പോയിരുന്നു എന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മുടെ മഹാനായ, നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന മസീഹ ഇതാ ഇവിടെ ഒരു കള്ളത്തിൽ, ഒരു കുറുക്ക് ചോദ്യത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ ഭർത്താവിനെ കൊണ്ടുവരിക എന്ന് അവളോട് പറയുകയും അവൾക്ക് ഭർത്താവില്ല എന്ന് അവൾ സാക്ഷീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് അവന്റെ മേലൊരു വലിയ തിരിച്ചടിയായിരുന്നു. നാം എപ്രകാരം അതിശയപ്പെട്ടിട്ട് അവിടെ നോക്കി നിൽക്കുകയും നമ്മുടെ ശ്വാസം നമ്മിൽ നിന്ന് പോയിരുന്നതായും ഓർക്കുന്നില്ലേ? അതെ അതെ, ഞാൻ ഓർക്കുന്നു. അതിനുശേഷമുള്ള അവന്റെ അടുത്ത വാക്കുകളെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെ. അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. ഓ, ആ മുൾച്ചെടികളുടെ പിന്നിൽ വെച്ചുണ്ടായിരുന്ന ആ സാക്ഷ്യത്തിന്റെ യോഗത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? നോക്കൂ, നിങ്ങൾക്ക് അവനെ ഒരു മൂലയ്ക്കാക്കാൻ പറ്റുകയില്ല, അവൻ ദൈവമാകുന്നു. ഓ, സിമോൻ പറഞ്ഞു, അല്ല, അന്ദ്രയാസ് പറഞ്ഞു, അതെനിക്കെല്ലാം ഉറപ്പിച്ചു തന്നിരുന്നു. ഭർത്തിയായി പറഞ്ഞു, ഞാനും ഇതൊരു സാക്ഷ്യമായി വെക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് അതിന് കഴിയുമോ എന്ന് ചോദിച്ചു. ഓ, കൊള്ളാം, നിനക്ക് കഴിയും, നമുക്ക് ധാരാളം സമയമുണ്ട്. അവൻ ഇതുവരെയും എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി തുഴഞ്ഞു കളയാം. ഭർത്തിയായി നീയും സാക്ഷ്യം പറഞ്ഞുകൊള്ളുക. ഇതെനിക്കൊരു മഹത്തായ കാര്യമാണ്. യെരിഹോവിലുള്ള റിബേക്ക എന്ന നമ്മുടെ സഹോദരിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെ, ഉണ്ട്. അവളുടെ ഭർത്താവ് ഒരു ലഘുഭക്ഷണശാല അവിടെ നടത്തിയിരുന്നു. ആഹാഹാ, അദ്ദേഹം ഒരു വാണിജ്യക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സക്കൈ എന്നായിരുന്നു. അതെ അതെ അതെ, അദ്ദേഹത്തെ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൾ നമ്മുടെ സഹോദരിമാരിൽ ഒരുവളാണ്. അവൾ കർത്താവിൽ വിശ്വസിക്കുകയും സക്കായി യേശുവിനെ സ്വീകരിക്കാതെ ഇങ്ങനെ വിട്ടുകളയുകയും ചെയ്യുമെന്ന് ഭയപ്പെട്ടിരുന്നു. കൂടാതെ ഓ, സക്കായി അവിടുത്തെ പുരോഹിതന്റെ ഒരു നല്ല സ്നേഹിതനുമായിരുന്നു. അതിനാൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് അവന്റെ കണ്ണുകൾ തുറക്കാനിടയാകുകയും അവൻ ഇതാണ് അവന്റെ ഗുരുവെന്നും ഇത് ദൈവത്തിന്റെ വചനം വെളിവാക്കപ്പെട്ടതാണെന്നും നമ്മുടെ ഇടയിൽ ജഡമായി അവതരിക്കപ്പെട്ടതാണെന്നും മനസ്സിലാക്കാനിടയാക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ അവനോട്, നസറായനായ യേശു ഹൃദയരഹസ്യങ്ങളെ അറിയുന്നവനാണെന്നും അവൻ വചനമായിരുന്നെന്നും, കാരണം വചനം ഹൃദയ വിചാരങ്ങളെ വിവേചിച്ചിരുന്നു എന്നും അവനോട് പറയാൻ ശ്രമിച്ചിരുന്നു. അവൻ പറഞ്ഞു, അസംബന്ധമാണ്, ഞാൻ പുരോഹിതൻ പറയുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത്. പുരോഹിതൻ പറയുന്നത് എനിക്ക് ധാരാളമാകുന്നു. കാരണം ആ നഗരത്തിലുള്ള എല്ലാ സാധനങ്ങൾക്കായുള്ള ഓർഡറുകളും അവന് കിട്ടിയിരുന്നു. കൂടാതെ കിവാനീസും മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാമോ? ഇത് വിട്ടുകളയുന്നത് അവന് വളരെ വിഷമകരമായ ഒരു കാര്യമായിരുന്നു. അതിനാൽ റിബക്ക ഞങ്ങളോട് എല്ലാവരോടും പ്രാർത്ഥിക്കാനും വീണ്ടും പ്രാർത്ഥിക്കാനായി പറഞ്ഞിരുന്നു. അങ്ങനെ അവനൊരു പ്രവാചകനാണെന്നുള്ള വിഷയത്തിൽ വരുമ്പോഴെല്ലാം അത് അസംബന്ധമാണെന്ന് അവൻ പറയും. കൂടാതെ പുരോഹിതൻ പറയുന്നത് അവൻ ബിയൽസെബൂബാകുന്നു, അവനൊരു പിശാചാണ്, അവൻ പിശാചിന്റെ ശക്തിയാലാണ് ഇത് ചെയ്യുന്നത്, അവനൊരു മാനസിക പരഹൃദയ ജ്ഞാനകനാകുന്നു, അതാണെല്ലാമായിട്ട്, ഇതിൽ മറ്റു വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് അവൻ പറയും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഈ കാലത്തിലില്ല. നൂറോളം വർഷങ്ങളായിട്ട് നമുക്കൊരു പ്രവാചകനില്ല. അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യന് ഒരു കൂട്ടായ്മയുടെ കാർഡ് പോലുമില്ലാതെ അവൻ എങ്ങനെ ഒരു പ്രവാചകനായിരിക്കാൻ കഴിയും? ഓ ഇല്ല, അങ്ങനെ ഒരു കാര്യത്തിന് യാതൊരു വഴിയുമില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, അവന്റെ ഭാര്യയായ റിബക്ക പ്രാർത്ഥനയിലായിക്കൊണ്ട് മുറുകെ പിടിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ യേശു നഗരത്തിലേക്ക് വരുമ്പോൾ സക്കായി വഴിയിൽ അവനെ കാണുന്നതിനു വേണ്ടി പോയതായിട്ട് അത് കഴിഞ്ഞ് റിബക്ക നമ്മോട് പറഞ്ഞിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് അവൻ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയി ശരിക്ക് അവനെ ഒന്ന് നോക്കും എന്ന് അവൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവന്റെ ഭക്ഷണശാലയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ എപ്രകാരം അവൻ ഇതിനെപ്പറ്റി സാക്ഷ്യം പറഞ്ഞിരുന്നു. അങ്ങനെ അവനൊരു കാട്ടത്തിമേൽ കയറിയിരുന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെയിരിക്കും, അതുകൊണ്ട് അവൻ എന്നെ കാണാൻ സാധിക്കില്ല. ഞാനൊരു ചെറിയ മനുഷ്യനാണ്, എങ്ങനെയായാലും പൊക്കം കുറഞ്ഞവനാണ്. ഈ ജനത്തിരക്കിനിടയിൽ എനിക്കവനെ കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ ആ മരത്തിൽ കയറി ഇരുന്നു കൊള്ളാം. അങ്ങനെ അവൻ അതിന്മേൽ കയറിയിട്ട് രണ്ട് ശാഖകൾ പിരിയുന്നിടത്തായിട്ട് കയറിയിരുന്നു. അത് ഇതിനെക്കുറിച്ചിരുന്ന് പഠിക്കുന്നതിനുള്ള ഒരു നല്ല സ്ഥലമാണ്. അവിടെയാണ് രണ്ട് വഴികൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അത് നിങ്ങളുടെയും ദൈവത്തിന്റെയും ആശയങ്ങളാണ്. അത് ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, അവൻ ചിലപ്പോൾ ഒരു പ്രവാചകനായിരിക്കണം, അവൻ അതാകാൻ കഴിഞ്ഞേക്കാം, ഞാൻ തെറ്റായിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ശരിക്കും അവനെ ഒന്ന് നോക്കുക തന്നെ ചെയ്യും. അവൻ എന്നെ അറിയില്ല. ഞാൻ ഇലകളെയെല്ലാം കൂടി ഇപ്രകാരം എന്റെ ചുറ്റുമായി വലിച്ചിട്ട് ഞാൻ എന്നെ തന്നെ മറച്ചു കളയും. അതിനാൽ അവൻ എന്നെ കാണാൻ പോലും കഴിയുകയില്ല. എന്നിട്ട് അവൻ കടന്നു വരുമ്പോൾ ഞാൻ അവനെ ശ്രദ്ധിക്കും. അവൻ ശരിയായ തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനല്ലെങ്കിൽ ഈ മരത്തിലിരുന്നു കൊണ്ട് ഞാൻ അവന് എന്റെ മനസ്സിന്റെ ഒരു ഭാഗം കൊടുക്കും. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയും അവന്റെ കയ്യിൽ ഒരു ചില്ലി എടുത്തു പിടിച്ചിട്ട് അവൻ ആ വളവിലായിട്ട് കടന്നു വന്നപ്പോൾ അത് ഉയർത്തിയിട്ട് അവനെ നോക്കി. അങ്ങനെ അവൻ ആ വഴിയിൽ കൂടെ കടന്നു വന്ന് ആ വളവ് തിരിഞ്ഞപ്പോൾ അവൻ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് നോക്കുകയും അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ക്ഷമിക്കണം, ഒരു വശത്തേക്ക് മാറിക്കൊടുക്കുക. ജനങ്ങൾ രോഗികളായ കുട്ടികളെ മറ്റെല്ലാമായിട്ട് നിന്നിരുന്നു. ക്ഷമിക്കണം, ഗുരു തീരെ ക്ഷീണിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലത്തെ അതൊരു വലിയ യോഗമായിരുന്നു. നിങ്ങൾ മനുഷ്യർ മാന്യരായ മനുഷ്യരെ പോലെ ഒരു വശത്തായിട്ട് മാറി നിന്നുകൊണ്ട് അവൻ കടന്നുപോകാൻ അനുവദിക്കുമോ? അവനിപ്പോൾ നഗരത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഒരു വശത്തായിട്ട് മാറി നിൽക്കുമോ? സഖായി മരത്തിന്മേലിരുന്നു കൊണ്ട് താഴേക്ക് അവനെ നോക്കുകയായിരുന്നു. യേശു നേരെ ആ മരത്തിന്റെ അടിയിൽ വന്ന് നിന്നിട്ട് മേലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സഖയ്യെ വേഗം ഇറങ്ങി വാ, ഇന്ന് വൈകിട്ടത്തെ ഊണിനായി ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതെനിക്കെല്ലാം ഉറപ്പിച്ചിരുന്നു. അവൻ അവിടെ മുകളിൽ ഇരിപ്പുണ്ടെന്നും അവന്റെ പേരെന്തായിരുന്നുവെന്നും അവൻ അറിയാമായിരുന്നു. അതെനിക്കെല്ലാമായിരുന്നു. അതെനിക്ക് മസിഹായാണ്, അതേ ശ്രീമാൻ. കാരണം മസിഹ അത് ചെയ്യുമെന്ന് നമുക്കറിയാമായിരുന്നു, തീർച്ചയായും. അങ്ങനെ അവനോടൊപ്പം അന്ന് രാത്രിയിലത്തെ ഊണിനായി അവന് പോകേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. അതെത്ര മഹത്തായ ഒരു സമയമായിരുന്നു, നാം അത് ഓർക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഏകദേശം ഈ സമയത്തായിരിക്കണം ഈ സാക്ഷ്യത്തിന്റെ യോഗം തുടർന്നുകൊണ്ടേയിരുന്നു. ശിഷ്യന്മാർ ഇത് സാക്ഷീകരിച്ചുകൊണ്ട് കടലിലെവിടെയോ ആ ഇരുണ്ട രാത്രിയിൽ വടക്ക് തീരത്തേക്കായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കണം സാത്താൻ മലയുടെ മേലെ കയറിയിട്ട് താഴേക്ക് നോക്കിയിരുന്നത്. അവൻ സാക്ഷ്യത്തിന്റെ യോഗത്തിലേക്ക് നോക്കുകയും അവർ അവനെ കൂടാതെ പോയിരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടെയായിരുന്നു അവന് കിട്ടിയ അവസരം. അതേ രംഗം തന്നെ വീണ്ടും തിരികെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സ്വയം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഉണർവ് യോഗത്തിന്റെ ആവേശത്തിൽ അവരായിട്ട് അവർ അവനെ കൂടാതെ പോയി കഴിഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇന്ന് നമുക്ക്, അതായത് ഈ കുഴപ്പങ്ങളുടെ നാഴികയിൽ നാം സാക്ഷീകരിച്ചിരിക്കുന്ന ഈ വലിയ ഉണർവുകൾക്ക് ശേഷം വളരെയധികമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തെല്ലായിടത്തുമായി വ്യാപരിച്ചിരിക്കുന്നു. എല്ലാ ദേശത്തും ഉണർവിന്റെ തീ ഉണ്ടാക്കപ്പെടുകയും അത് എരിഞ്ഞുകൊണ്ടിരിക്കുകയും വലിയ രോഗശാന്തിയുടെ യോഗങ്ങളും ആയിരവും പതിനായിരക്കണക്കിന് ജനങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിന്റെ ആവേശത്തിൽ അവൻ എന്താണ് ചെയ്തതെന്ന് ഈ ശിഷ്യന്മാർ സാക്ഷീകരിച്ചിരുന്നതുപോലെ, അതായത് ഓ, നാം അവനെ ഇത് ചെയ്ത് കണ്ടിരിക്കുന്നു, അവൻ അത് ചെയ്തത് കണ്ടിരിക്കുന്നു, അങ്ങനെ അവരെ പോലെ നാമും അവനെ കൂടാതെ ദൂരത്തായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഉണർവ് സമ്മാനിച്ചിരുന്നതായ വലിയ മഹത്തായ അവസരങ്ങളിൽ നിന്നും നാം ദൂരത്തായി പോയി കഴിഞ്ഞിരിക്കുന്നു. നാം ധാരാളം കാശുണ്ടാക്കുന്നതിനും പള്ളികൾ ഉണ്ടാക്കുന്നതിനും വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വലിയതും മഹത്തായതുമായ കോടിക്കണക്കിന് ഡോളറുകൾ വിലയുള്ള സ്ഥലങ്ങൾക്കായും വലിയ സ്കൂളുകൾക്കായും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കും നമ്മുടെ സംഘടനാ സഭയുടെ വളർച്ചയ്ക്കുമായിട്ട് വിട്ടകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിസത്തിന്റെ പരിപാടികളും കൂടാതെ ഇന്ന് നമുക്കെല്ലാമായിട്ട് സംസാരിക്കാനുള്ളത് കമ്മ്യൂണിസത്തിന് വിരോധമായിട്ടുള്ളതാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സാത്താൻ നമ്മെ അവർക്കുള്ളതായ കമ്മ്യൂണിസത്തിന് വിരോധമായ പരിപാടികളിലും നമ്മുടെ സഭാ സംഘടനകളുടെ പരിപാടികളിലും നമ്മുടെ കോടിക്കണക്കിന് കൂടുതലായുള്ള പരിപാടികളിലും മറ്റും കണ്ടിരിക്കുന്നു. നാം നമ്മുടെ പഴയ സമയത്തെ പ്രാർത്ഥനയുടെ യോഗങ്ങളിൽ നിന്നും തീ കുറഞ്ഞെരിയുന്നത് വരെ തിരികെ പരിശുദ്ധാത്മ സ്നാനത്തിനായി വരുന്നതിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് നിലവിളിക്കാൻ കഴിയും. ജനങ്ങളെ വേദിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അവർ മിക്കവാറും ചത്തതുപോലെ അവിടേക്ക് നടന്നു കയറി വരും. ഒരു ഭയം അവിടെ വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ശുശ്രൂഷകരോട് അവരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറന്നു വരാൻ പറയും. ഓ, അവൻ എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്? അങ്ങനെ അവർ അവിടെ എത്തും. നിങ്ങൾക്ക് അവരെ കഷ്ടിച്ചേ കിട്ടുകയുള്ളൂ. അവർ കുറച്ചുനേരം മാത്രം അവിടെ നിന്നിട്ട് പിന്നെ നിങ്ങളെ നോക്കുകയും തിരികെ അവരുടെ ഇരിപ്പിടത്തിൽ ചെന്നിരിക്കുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം തീ കെട്ടുകഴിഞ്ഞിരിക്കുന്നു, എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു ഉണർവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് പാപികൾ ക്രിസ്തുവിലേക്ക് നോക്കിയിട്ട് അനുതപിക്കുകയും വേദിയിലേക്ക് അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുകയും മുഴുവൻ സഭയും ദൈവത്തിന്റെ മഹത്വത്തിന്റെ തീജ്വാലയിലുമായിരിക്കണം. നമ്മുടെ സഭാ സംഘടനകൾ വളരുന്നതിനു വേണ്ടി നമ്മുടെ അവസരത്തിന്റെ ആവേശത്താൽ നാം വലിയ സ്കൂളുകൾ ഉണ്ടാക്കിയിരിക്കുകയും നമ്മുടെ ശുശ്രൂഷകരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് അവരെ ദൈവത്തിൽ നിന്നും അവർ ആദ്യമായിരുന്നപ്പോഴത്തേതിലും കൂടുതൽ ദൂരത്തായി അയച്ചിരിക്കുന്നു. ദൈവം വിദ്യാഭ്യാസത്താൽ അറിയപ്പെടുന്നില്ല, അവൻ വേദശാസ്ത്രത്താൽ അറിയപ്പെടുന്നില്ല, ദൈവം വിശ്വാസത്താൽ അറിയപ്പെടുന്നു. നിങ്ങൾക്ക് ദൈവത്തെ വിശദീകരിക്കാൻ കഴിയുകയില്ല, അവൻ വിശദീകരണത്തിനും അപ്പുറത്താണ്. പെന്തിക്കോസ്തായിട്ട് പെരുമാറിയിരുന്ന നമ്മുടെ പെന്തിക്കോസ്തുകാരായ ജനങ്ങൾക്ക് ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കുക. നമ്മുടെ സ്ത്രീകൾ മുടി കത്തിരിച്ചു കളയുകയും മോടി പിടിപ്പിക്കുന്ന വസ്തുക്കൾ ധരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പുരുഷന്മാർ അതിനെ അനുവദിക്കുന്നു, നമ്മുടെ ശുശ്രൂഷകർ അതിനെ അനുവദിക്കുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ അവർക്ക് പേടിയാണ്. അവരത് ചെയ്യുകയാണെങ്കിൽ സഭ അവരെ പുറത്താക്കി കളയും. ഓ, പ്രസംഗ പീഠത്തിൽ നിന്നും തുടങ്ങി അടിത്തറ വരെ നമുക്കൊരു വീട് വെടിപ്പാക്കലിന്റെ ആവശ്യമില്ലെങ്കിൽ ഇതൊരു ലജ്ജാകരമായ കാര്യമാണ്, ഇതൊരു അപമാനമാണ്. അധിക സമയമായിട്ടുള്ള ഒരു വ്യക്തി എന്റെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും അവരെ ആക്രോശിക്കുകയാണ്. അവരെ കത്തിരിച്ച മുടിക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമായി സ്ത്രീകളെ നിങ്ങൾ ആക്രോശിക്കുന്നു. ഞാൻ പറഞ്ഞു, സ്ത്രീ അങ്ങനെ ചെയ്യുന്നത് അവൾക്ക് അപമാനകരമായ കാര്യമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൾ അങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ ഭർത്താവിനെ അപമാനിക്കുകയാണ്. കൂടാതെ അത് നിങ്ങൾ ദൈവത്തിൽ നിന്നും വിട്ടകന്ന് പോയിരിക്കുന്നു എന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു അടയാളമാണ്. ശിംശോന്റെ കഥയെ ഓർക്കുക. മുടി വളർത്തിയിരുന്നത് അവനൊരു വൃദ്ധസ്ഥനും അവൻ ലോകത്തെ വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ വചനത്തോട് ചേർന്നിരിക്കുന്നതിന്റെ അടയാളവുമായിരുന്നു. അങ്ങനെ നിങ്ങൾ സ്ത്രീകൾ മുടി കത്തിരിച്ചു കളയുമ്പോൾ നിങ്ങൾ വൃദ്ധസ്ഥനാണെന്ന അടയാളത്തെ നിഷേധിച്ചു കളയുന്നു. നിങ്ങൾ തിരുവചനത്തിലേക്ക് വരുന്നതിന് പകരം ഹോളിവുഡിലേക്ക് പോയിരിക്കുന്നു. അവർ ക്ഷൗരം ചെയ്യാതിരിക്കട്ടെ എന്ന് തിരുവെഴുത്ത് പറയുന്നു. നോക്കൂ, അതൊരു അപമാനമാണ്. ശുശ്രൂഷകർ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. നിങ്ങൾ ആ സ്ത്രീകളെ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് വിട്ടുകൂടാ? അവർ നിങ്ങളെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നുവെന്ന് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഞാനൊരു പ്രവാചകനാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവർ നിങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു? ആത്മീയ വരങ്ങളെ പ്രാപിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് അവരെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് അവരെ വലിയതും മഹത്തായതുമായ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ ABC തന്നെ അറിയാതെ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അവരെ ആൾജിബ്ര പഠിപ്പിക്കാൻ കഴിയും? അതിനെക്കുറിച്ച് എങ്ങനെ അവർ മാന്യതയോടെ ജീവിക്കും? എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്? അതെ, ആദ്യത്തെ കാര്യത്തിലേക്ക് പോയിക്കൊള്ളുക. വർഷങ്ങളോളമായിട്ട് ഞാൻ രാജ്യത്ത് എല്ലായിടത്തും പോകുന്നു. എല്ലായ്പ്പോഴും അത് കൂടുതൽ മോശകരമായി കൊണ്ടിരിക്കുന്നു. എവിടെയോ എന്തോ തെറ്റായിട്ടുണ്ട്. അത് വചനത്തിലല്ല. നമുക്ക് ഉണർവിന്റെ തീ എരിഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. നമുക്കൊരു വീട് വൃത്തിയാക്കലിന്റെ സമയം ആവശ്യമായിരിക്കുന്നു. നാം വീണ്ടും തിരികെ വരാതെ ദൈവം അതൊരിക്കലും ചെയ്യുകയില്ല. നമുക്കൊരു വീട് വൃത്തിയാക്കലിന്റെ സമയം ആവശ്യമായിരിക്കുന്നു. പുരുഷന്മാരായ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിക്കർ ധരിക്കുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അനുവദിക്കുന്നത്? അവർ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും അല്ല, അത് പെന്തിക്കോസ്തുകാരാണ്. അത് ശരിയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച ലാവോദിക്യ സഭാകാലഘട്ടവും ശീതോഷ്ണവാലുമായ ഇത് പെന്തിക്കോസ് എന്ന പേരാൽ വിളിക്കപ്പെടുന്നു. അത്രമാത്രം, പെന്തിക്കോസ് ഒരു പേരല്ല, അത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു അനുഭവമാകുന്നു. അത് ജനങ്ങളെ വെടിപ്പാക്കുന്നു. നമുക്ക് വലിയ രോഗശാന്തിയുടെ യോഗങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാൻ കഴിയാത്തതിൽ യാതൊരു അത്ഭുതവുമില്ല. എവിടെയോ എന്തോ കുഴപ്പം പറ്റിയിരിക്കുന്നു. അത് സാത്താൻ നമ്മെ അവിടെ പുറത്തായി കണ്ടിരിക്കുന്നതാണ്. കൊള്ളാം, നാം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ അംഗത്വം മാറ്റിക്കളയും. ഓർക്കുക, ക്രിസ്ത്യാനികളെ നിങ്ങൾ ലാളിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ പരിപരുത്തവരാണ്. അവർ ദൈവപുരുഷന്മാരും സ്ത്രീകളും. ആരെന്ത് പറഞ്ഞാലും അത് കാര്യമാക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് അവരോട് യാചിക്കുകയോ പ്രേരിപ്പിക്കുകയോ മണമടിക്കുകയോ താലോലിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളത്തടം ചെയ്തതും സങ്കരം ചെയ്യപ്പെട്ടതുമായ ചെടികളാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവ ഒരിക്കലും യാതൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇതുടനെ തന്നെ കൂടുണ്ടാക്കുന്ന സമയമാണെന്നുള്ള കാര്യത്തെ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ പക്ഷികളും കുരുവികളും അവിടെ വൈക്കോലും മറ്റും കൂട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ഇന്ന് ഞാൻ കണ്ടിരുന്നു. അവ കൂടുണ്ടാക്കിയിട്ട് അതിന്റെ മുട്ട വിരിക്കുന്നതിന് അധിക സമയമെടുക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, ഒരു ചെറിയ പക്ഷിക്ക് കൂട്ടിൽ മുട്ടകൾ ഇട്ടിട്ട് ഈ മുട്ടകളിന്മേൽ ഇരിക്കാനും പിന്നെ സ്വല്പനേരത്തിനുള്ളിൽ തന്നെ അവയെ അതിന്റെ ചെറിയ കാലുകൾ കൊണ്ട് തിരിച്ചിട്ട് അതിന്മേൽ ഇരിക്കാനും കഴിയും. ഒരു വട്ടം അത് ചൂടായി കഴിഞ്ഞതിനു ശേഷം പിന്നെ അത് തണുത്തു പോകാനിടയായാൽ പിന്നെ അത് വിരിയുകയില്ല. അവൾ പറന്നുപോയിട്ട് വായി നിറച്ച ആഹാരമായി ഉടനെ തന്നെ തിരികെ കൂട്ടിലായി തീരുന്നു. നിങ്ങൾക്കറിയാമോ ഈ തള്ളക്കളി ഈ മുട്ടകളുടെ മേലിരുന്നു കൊണ്ട് ഈ രണ്ട് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ടുകൊണ്ട് അതിനെ തിരിക്കുകയും കൂടാതെ അത് മാത്രമല്ല അതിന് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു ബലിയായിട്ട് കൂടുവിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയാതെ അത്രമാത്രം മോശമായി പോകാനും കഴിയുന്നു. എന്നാൽ ആ തള്ളക്കിളിക്ക് അതിന്റെ ആൺകിളിയുമായിട്ട് സംബന്ധത്തിലാകാതെ ഈ മുട്ടകൾ വിരിയുകയില്ല. നിങ്ങൾ എത്രമാത്രം അവയെ താലൂട്ടിയാലും അത് കാര്യമല്ല, അത് വിരിയുകയില്ല, അത് കൂട്ടിൽ കിടന്നു തന്നെ അഴുകിപ്പോകും. എന്റെ കൊസ്തുകാർക്ക് അവരുടെ ഇണയായ യേശു ക്രിസ്തുവിനെ കെട്ടേണ്ടിയതായ എപ്പോഴെങ്കിലും ഒരു സമയമുണ്ടെങ്കിൽ അത് ഇതാകുന്നു. കാരണം മറ്റു യാതൊന്നിലും എത്തിച്ചേരാതെ ഈ കൂട് നിറച്ച് ചീഞ്ഞ മുട്ടകളായിരിക്കുന്നു. വിശ്വാസത്തെ തെറ്റിച്ചു കളഞ്ഞിട്ട് ഐക്യസഭാ സമിതിയിലേക്ക് പോവുകയും അതിനെ ഒരു വലിയ മഹത്തായ കാര്യമായി വിളിക്കുകയും പോപ്പിന്റെ അടുക്കൽ ചെന്നിരിക്കുകയും ചെയ്തിട്ട് ഇത് ആത്മീയമാണെന്ന് പറയുന്നു. പെന്തിക്കോസ്തുകാരായ ജനങ്ങളെ, എന്താണ് നിങ്ങൾക്ക് ലോകത്തിൽ പറ്റിയിരിക്കുന്ന കുഴപ്പം? ഈ കാര്യങ്ങൾ നടക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? കൂടാതെ നാം ആർക്കുന്നു, കാരണം മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും അതുപോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ് കടന്നു വരുന്നു. ബുദ്ധിയില്ലാത്ത കന്യകമാർ എണ്ണ വാങ്ങാൻ പോയ അതേ നാഴികയിലാണ് മണവാളൻ വന്നിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അവർക്ക് എണ്ണ കിട്ടിയിരുന്നില്ല. ഈ വരുന്ന സമയങ്ങളിലൊന്നിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ അത്രമാത്രം രഹസ്യമായിട്ട് വന്നിട്ട് അത് സംഭവിക്കുന്നത് നിങ്ങൾ അറിയുക പോലുമില്ല. അത് പോയി കഴിഞ്ഞിരിക്കും. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അതിശയിക്കും. അത് യോഹന്നാൻ ഭൂമിയിലേക്ക് വന്നതുപോലെയാണ്. തിരുവചന പ്രകാരം ഏലിയാവ് മുമ്പേ വരേണ്ടതല്ലോ എന്നവർ ചോദിച്ചു. ഏലിയാവ് വന്നു കഴിഞ്ഞു, നിങ്ങളത് അറിഞ്ഞില്ല എന്നവൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു ദിവസം ഇതും അതുപോലെയായിരിക്കും. അവർ പറയും, മഹാക്ലേശത്തിന്റെ സമയത്തിന് മുമ്പേ ഇത് സംഭവിക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ സംഭവിക്കാനിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വചനം തിരികെ പറയും, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നീ അതറിഞ്ഞില്ല. ഹാ ഹാ, അത് നിങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പമാകാൻ ഇടയുണ്ട്. ഓ സഭയെ ഉണരുക. ഞാനത് വിട്ടുകളയുന്നതാണ് നല്ലത്. ഞാൻ ഒരിക്കലും ഉപദേശത്തിനായിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ ഓർത്തു, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നതിൽ കൂടെ നിങ്ങൾക്ക് അതൊരു വശത്തായിട്ട് എടുക്കാൻ കഴിയുമായിരിക്കുമെന്നാണ്. ഓർക്കുക സഹോദര, സാത്താൻ ഈ വലിയ പരിപാടികളും ഒരു സഭ മറ്റൊന്നിലും കൂടുതൽ മെച്ചമായി ചെയ്യുകയും ഒരു സംഘടനാ സഭ മറ്റൊന്നിനേക്കാൾ കൂടുതലായി മെച്ചമായി ചെയ്യാൻ ശ്രമിക്കുന്നതും പഠിപ്പില്ലായ്മയെല്ലാം നീക്കിക്കളയുന്നതും മനഃശാസ്ത്രത്തിന്റെ ഒരു പരിശോധന അവർക്ക് കൊടുക്കുന്നതും ഒരു മനഃശാസ്ത്രജ്ഞനാൽ ഒരു വ്യക്തി പ്രചാരണ പ്രവർത്തന മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പരിശോധനയുമെല്ലാം അവൻ കണ്ടിരിക്കുന്നു. പെന്തക്കോസ്താണ്, അല്ല അത് പെർസ്ബിറ്റേറിയൻകാർ അല്ല, അത് പെന്തക്കോസ്തുകാരാണ്. പെന്തക്കോസ്തുകാരുടെ ഒരു വലിയ കൂട്ടർക്ക് ഇതിനു മുമ്പ് മിഷണറിമാർക്ക് അവരെ പ്രവർത്തനത്തിനായി എടുക്കുന്നതിന് മുമ്പ് ഒരു മാനസിക പരിശോധന ആവശ്യമായിരിക്കുന്നു. അങ്ങനെ ഒരു പരിശോധന അവർക്കുണ്ടെങ്കിൽ എന്താണ്? അവർക്കൊരു പരിശോധനയുണ്ട്. അത് ആദ്യ നാളുകളിലെ പെന്തക്കോസ്ത് പരിശോധനയാണ്. അപ്പോൾ മാളികമുറിയിൽ ഉയരത്തിൽ നിന്നും തീയും ദൈവശക്തിയും കടന്നു വരുന്നതുവരെ അവർ കാത്തിരുന്നതാണ്. അതായിരുന്നു പരിശോധന. അതെന്തെങ്കിലും ഒരു ലോകപരമായ പകുതി മദ്യപിച്ച മനഃശാസ്ത്രജ്ഞൻ അവിടെ നിന്നുകൊണ്ട് മനസ്സൊരു സ്വല്പം ഉത്തേജിപ്പിക്കാനോ മറ്റെന്തിനെങ്കിലുമോ ശ്രമിച്ചിട്ട് നിങ്ങളാകെ കൂടെ യോഗ്യനല്ല എന്ന് പറയുന്നതല്ല. അത്യധികം ആത്മീയമായ ഒരു വ്യക്തി ഭയാശങ്കകളിലാകുന്നുവെന്ന് പരിപൂർണമായും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ കടക്കുന്നതിനു വേണ്ടി അവൻ ആ അവസ്ഥയിലാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. ദൈവം വർഷങ്ങളോളമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുമായി കൂട്ടിക്കുഴച്ചിട്ട് അവരുടെ വലിയ പരിപാടികളുമായി തിരികെ വരുന്നു. വളരെയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടി കാണുമ്പോൾ അവർ ആവേശഭരിതരാകുന്നു. എന്നിട്ട് പറയും, എനിക്ക് അവരെല്ലാം അസംബ്ലീസുകാരാക്കാൻ കഴിയുമെങ്കിൽ, എനിക്കവരെല്ലാം വണ്ണസുകാരാക്കാൻ കഴിയുമെങ്കിൽ, എനിക്കവരെല്ലാം മെതഡിസ്റ്റുകാരാക്കാൻ കഴിയുമെങ്കിൽ, മെതഡിസ്റ്റുകാർ അവരെല്ലാം മെതഡിസ്റ്റുകാരാക്കാൻ ശ്രമിക്കുകയും ബാപ്റ്റിസ്റ്റുകാർ അവരെല്ലാം ബാപ്റ്റിസ്റ്റുകാരാക്കാൻ ശ്രമിക്കുകയും പെന്തക്കോസ്തുകാർ അവരെല്ലാം പെന്തക്കോസ്തുകാരാക്കാൻ ശ്രമിക്കുന്നു. ഓ, നിങ്ങൾക്കതിനെക്കുറിച്ച് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവവരെ മുന്നിയോഗിച്ചിരിക്കുന്നു. നമുക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം. എന്നാൽ നമ്മുടെ വലിയ പരിപാടികൾ നമ്മെ ആ തീ കൂടാതെ ദൂരത്താക്കിയിരിക്കുന്നു. നാം ദൂരത്തായിട്ട് നാം തന്നെ സ്വയം ഒരു സ്വന്തമായ തീ ഉണ്ടാക്കിയിരിക്കുന്നു. കമ്മ്യൂണിസം, ഇപ്പോൾ നാം അതിനെപ്പറ്റി പേടിച്ചിരിക്കുന്നു. കമ്മ്യൂണിസം കടന്നു വന്നിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്നാൽ നിങ്ങൾക്കറിയാമോ, കമ്മ്യൂണിസം ഒരു വലിയ കാര്യമല്ല. ഞാനിത് നിങ്ങളോട് പറയാനിടയാകട്ടെ, ഞാൻ കമ്മ്യൂണിസത്തെ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ പെന്തക്കോസ്തുകാരെ കുറിച്ച് ഞാൻ പേടിക്കുന്നത് എന്താണെന്നാൽ, ഈ ഐക്യസഭാ സമിതി നിങ്ങളെ അകപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതാണ് കാര്യം. അത് മൃഗത്തിന്റെ മുദ്രയുടെ രൂപമുണ്ടാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് പോകാൻ പോവുകയാണ്. കാരണം നിങ്ങളൊരു സംഘടനാ സമുദായമാകുന്നു. നിങ്ങൾ അതിൽ കടന്നിരിക്കണം, അല്ലെങ്കിൽ പുറത്തായിരിക്കണം. അതാണ് കാര്യം. ഏതൊരു നല്ല വിവേകമുള്ള ആത്മീയമായ വ്യക്തിയും അതറിയുന്നു. നമുക്ക് കടലിൽ വെച്ചുള്ള വേറൊരു സാക്ഷ്യത്തിന്റെ യോഗം ആവശ്യമായിരിക്കുന്നു. നാം അതിപ്പോൾ കാണുന്നു. നമ്മുടെ പെന്തക്കോസ്തുകാർ കൊളുത്തും ചരടും വിഴുങ്ങിയിട്ട് മുങ്ങിപ്പോകുന്നു. അതെന്തൊരു മഹത്തായ കാര്യമായിരിക്കും. അതിലായിരിക്കുന്നതിനു വേണ്ടി മെതഡിസ്റ്റിനും പ്രസ്ബിറ്റേറിയൻകാർക്കും ലൂഥറൻകാർക്കും ചർച്ച് ഓഫ് ക്രൈസ്റ്റിനും പെന്തക്കോസ്തുകാർക്കും നിങ്ങളുടെ മഹത്തായ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ നിഷേധിക്കേണ്ടതായി വരും. അവർക്ക് അതേ കാര്യം തന്നെ ചെയ്യപ്പെടേണ്ടതായി വരും. നിങ്ങൾക്കതിൽ യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതെല്ലാം കൂടി റോമിൽ കൂടെ ഏകീകരിച്ച് കൃത്യമായും അത് തെളിയിച്ചിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കുന്നു. തിരുവെഴുത്ത പ്രകാരം പറയുന്നു, ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാതെ ഈ കാര്യങ്ങളെ ഈ അവസ്ഥയിൽ എത്തിക്കാൻ അനുവദിക്കുന്ന പ്രാസംഗികർക്ക് എന്താണ് കുഴപ്പം? ദൈവം അത് അവരോട് ചോദിക്കും. ഈ കുഴപ്പങ്ങളുടെ സമയത്ത് അവരും കുഴപ്പത്തിലായിരിക്കുന്നു. കമ്മ്യൂണിസമല്ല കടന്നു വരുന്നത്, ഇത് ഐക്യസഭാ സമിതിയാണ് ഈ മുഴുവൻ കൂട്ടത്തെയും വിഴുങ്ങിക്കളയാൻ പോകുന്നത്. കൂടാതെ ഓർക്കുക, അത് സംഭവിക്കുമ്പോൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് വളരെ താമസിച്ചിരിക്കുകയും നിങ്ങൾ മൃഗത്തിന്റെ മുദ്ര എടുത്തു കഴിഞ്ഞിരിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ അവർക്ക് അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് അതിൽ നിന്നും എവിടേക്ക് മാറാൻ കഴിയുമെന്നോ അവിടേക്ക് ഇപ്പോൾ മാറുന്നതാണ് നല്ലത്. അതേ ശ്രീമാൻ ദൈവരാജ്യത്തിലേക്ക് മുദ്രയിടപ്പെട്ടിരിക്കുക. ക്രിസ്തുവിന്റെ ദേഹമഗ്നിയമാണ് അതിലേക്ക് എടുക്കപ്പെട്ടിട്ട് അതിലേക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് ചേരുകയല്ല, അതിലേക്ക് എടുക്കപ്പെടുകയല്ല, അതിലേക്ക് സംസാരിക്കപ്പെടുകയല്ല, അതിലേക്ക് അന്യഭാഷ സംസാരിക്കപ്പെട്ടിട്ട് എടുക്കുകയല്ല, അതിലേക്ക് ഒച്ചവെക്കുകയല്ല. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അതിലേക്ക് ജനിച്ചിരിക്കുന്നു. അത് ശരിയാണ്, തീർച്ചയായും. ഇപ്പോൾ നാം ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു. കുഴപ്പങ്ങൾ പെട്ടെന്ന് കടന്നു വരുന്നു. ഓ, സാത്താൻ അവിടേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഹാ ഹാ, അവർ ഒരു ആവേശത്താൽ അവിടേക്ക് പോയിരിക്കുന്നു. അവർ അവിടെ മേലോട്ടും താഴോട്ടും ചാടുകയും ഒച്ചവെക്കുകയും അങ്ങനെ ഒരു വലിയ സമയമാകുന്നു. അവരെ മുക്കിക്കളയുന്നതിനുള്ള ശരിയായ സമയം ഇതാണ്. ഞാൻ അവരെയും ഇപ്പോൾ പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവൻ മലയുടെ മുകളിൽ കയറിയിട്ട് അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെയായാലും ഈ ജനങ്ങൾ ഭയാശങ്കയോടുകൂടിയവരാണ്. അവർ വിദേശങ്ങളിൽ പ്രചാരണ മേഖലയിൽ പോകുമ്പോൾ ഒരു മാനസിക പരിശോധന നടത്തിയതായിട്ടുണ്ട് എന്ന് അവന്റെ വിഷവാതകത്തെ ഊതാൻ തുടങ്ങി. പെന്തക്കോസ്തുകാരെ, ഹാ നോക്കൂ, അവന്റെ വിശ്വാസം വചനത്തെ കൊല്ലുന്നു. ഓ, അത് മറ്റെന്തോ ആണ്, ഇത് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള സഭാ സംഘടനകൾ ചെയ്തതുപോലെ നോക്കൂ, അവർ നേരെ തിരികെ അതിലേക്ക് പോകുന്നു. കൃത്യമായും അതേ വഴിയിലാണ് അവർ നടക്കുന്നത്. അതതിനെ കൊന്നുകളയുന്നു. നിങ്ങളത് സംഘടനയാക്കുന്ന അതേ നാഴികയിൽ തന്നെ അത് ഇതിനെ കൊന്നുകളയുന്നു. അതെല്ലായ്പ്പോഴും അത് ചെയ്തിരിക്കുന്നു, അതെല്ലായ്പ്പോഴും അത് തന്നെ ചെയ്യും. അത് പിന്നെ വീണ്ടും ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. അങ്ങനെ ഇതിഹാസത്തിൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഈ ലാവോദിക്ക സഭാ കാലഘട്ടത്തിൽ ക്രിസ്തു സഭയുടെ പുറത്തായിട്ട് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ട് വാതിലിൽ മുട്ടുന്നു. അവർക്കതിനെ നേരിടാൻ കഴിയുന്നില്ല, അവർക്കത് കേൾക്കാനും കഴിയുന്നില്ല. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ നാഴികയിൽ കുഴപ്പങ്ങൾ കടന്നിരിക്കുന്നുവെന്ന് നാം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നാം കാണുന്നത് അത്ഭുതങ്ങൾ നേരത്തേതുപോലെ നടക്കുന്നില്ല എന്നതാണ്. രോഗികൾ രോഗികളായിട്ട് തന്നെ വീട്ടിലേക്ക് തിരികെ പോകുന്നു. അത് ദൈവത്തിന്റെ കാരണത്താലല്ല, അത് ജനങ്ങളുടെ ഇടയിൽ ഉണർവിന്റെ കുറവിനാലാണ്. അവിടെ യാതൊരു ഉണർവുമില്ല. അവരിരുന്ന് കേൾക്കും, വീട്ടിൽ പോയിട്ട് പറയും, കൊള്ളാം, അത് വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ഹാ, നോക്കൂ, ആ എരിവ് അവിടെ ഇല്ല. ജനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതായ എന്തോ ഒന്ന് അവിടെ ഇല്ലാതെയായിരിക്കുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് ആർക്കൻസാസിലെ ജോൺസ്ബറോയിൽ വെച്ചുള്ള ഒരു യോഗത്തെ ഞാൻ ഓർക്കുന്നു. 15,000 ആളുകൾ വസിക്കുന്ന ഈ നഗരത്തിൽ ഏകദേശം 40,000 ജനങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി കടന്നു വരാൻ ശ്രമിച്ചിരുന്നു. അവർ പഞ്ഞിയുടെ ട്രക്കുകളുടെ കീഴിലും അവരുടെ രോഗികളായ കുഞ്ഞുങ്ങളുടെ മേൽ കടലാസും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വരാൻ ശ്രമിച്ചിരുന്നു. അവർ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രിയമേറിയവർക്ക് ഒരു ഹാംബർഗറും ഒരു കുപ്പി പാനീയം വാങ്ങുന്നതിനും പോവുകയോ ചെയ്യാതെ രാത്രിയും പകലും അവിടെ തന്നെ ഇരിക്കും. പകലും രാത്രിയും അവർ വിട്ടുപോകുമായിരുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ തീയാലെരിഞ്ഞിരുന്നു. ദൈവം ചെയ്ത ഒരു ചെറിയ കാര്യം തന്നെ അവരെ തീപിടിപ്പിച്ചിരുന്നു. അങ്ങനെ 100 പേർ കടന്നു വന്നിരുന്നു. അവൻ 15 വർഷങ്ങൾക്ക് മുമ്പായിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന് രാത്രിയിലും. അവൻ ഇന്ന് രാത്രിയിലും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോഴത്തെ അതേ ദൈവം തന്നെയാണ്. എന്നാൽ ഇതെന്താകുന്നു? നാം എല്ലാവരും ആവേശത്തിലായിട്ട് നമ്മുടെ സംഘടനകൾ ഉണ്ടാക്കാനും ഇത് പണിയാനും അത് പണിയാനും എന്തെങ്കിലും മഹത്തായതും തിളങ്ങുന്നതും ജോനസുമായിട്ടും മെതഡിസ്റ്റുമായിട്ടും ബാപ്റ്റിസ്റ്റുമായിട്ടും പ്രസ്ബിറ്റേറിയൻകാരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതും അതുപോലെ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. നിങ്ങൾ അവരിൽ നിന്നുള്ളവരല്ല, നിങ്ങളല്ല. അവർ സഭാ സംഘടനകളായ ജനങ്ങളാണ്, അതൊക്കെയും കൊള്ളാം. അവർക്കെതിരായിട്ട് യാതൊന്നുമില്ല. അവരുടെ ഇടയിൽ വളരെയധികം നല്ല ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആ വിശ്വാസികളുടെ കൂട്ടങ്ങളോട് സഹകരണം ചെയ്തുകൂടായിരുന്നു. അത് ജനങ്ങൾ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാണ്. നിങ്ങൾ അവരോടുകൂടെ പക്ഷം പിടിക്കരുത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഹോളിവുഡിനെ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഇതിന്റെ കുഴപ്പം. നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് ഹോളിവുഡിനെ സഭയിൽ നിന്നും പുറത്താക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കെട്ടിടങ്ങളെ മനോഹരമാക്കാനും നിങ്ങളുടെ സഭാ സംഘടനയെ അത്രമാത്രം വലുതാക്കാനും ശ്രമിച്ചിട്ട് അത് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. നമുക്ക് അവരുടെ പക്ഷത്ത് പോകാൻ പറ്റുകയില്ല. അവരെ നമുക്ക് നമ്മുടെ പക്ഷത്താക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം തിളങ്ങുന്നതാണ്. ഓർക്കുക, ഹോളിവുഡ് ലൗകികതയാൽ മിന്നുന്നു, എന്നാൽ സുവിശേഷം എളിമയിൽ തിളങ്ങുന്നു. മിന്നുന്നതിലും തിളങ്ങുന്നതിലും തമ്മിൽ അവിടെ ഒരു അതീവ വ്യത്യാസമുണ്ട്. സുവിശേഷം എളിമയിലും ശാന്തതയിലും താഴ്മയിലും ശക്തിയിലും തിളങ്ങുന്നു. എന്നാൽ ഹോളിവുഡ് മിന്നുകയും എല്ലാവരും ജയഘോഷം ചെയ്യുകയും ആർക്കെയും അതിലേക്ക് പോവുകയും ചെയ്യുന്നു. നമുക്കതിന്റെ ആവശ്യമില്ല. നാം ഈ വെളിച്ചത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ, അതായത് അതിന്റെ ശക്തി സുവിശേഷമാകുന്നു. നമ്മുടെ സഭകളിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്നതായിട്ടുണ്ടായിട്ട് അത് മെത്തഡിസ്റ്റുകാരെയും ബാപ്റ്റിസ്റ്റുകാരെയും പ്രസ്ബിറ്റേറിയൻകാരെയും മറ്റുള്ളവരെയും എല്ലാം അതിലേക്ക് വരുന്നതിനു വേണ്ടി ആഗ്രഹപ്പെടുത്തണം. നാം അത്രമാത്രം ഉപ്പുള്ളവരായിരിക്കണം. ഉപ്പ് ദാഹത്തെ ഉണ്ടാക്കുന്നു, ഒരു ദാഹത്തെ സൃഷ്ടിക്കുന്നു. ഉപ്പ് അതുമായി ബന്ധപ്പെടുകയാണെങ്കിൽ കാരമാകുന്നു. അതിന് ബന്ധപ്പെട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കാരണമില്ലാത്തതായ വലിയ ക്രോധാവേശങ്ങൾ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും വലിയ കെട്ടിടങ്ങളുമായിട്ടും വലിയ സ്ഥലങ്ങളുമായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള ജനങ്ങളുമായും വലിയ സ്കൂളുകളുമായും വലിയ കോളേജുകളും അങ്ങനെയുള്ള എല്ലാമായിട്ട് താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. നാം ഒരു ക്രോധാവേശത്തിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ കുഴപ്പം കടന്നു വന്നിരിക്കുന്നു. ആത്മീയമായ മനസ്സ് ചുറ്റുപാട് നോക്കിയിട്ട് പറയും, ഇവിടെ ഒരു നിമിഷം നിൽക്കുക, നാം എല്ലാവരും ഐക്യസഭാ സമിതി എടുക്കാൻ പോവുകയാണോ? നമ്മുടെ കൂട്ടുകാരെല്ലാം അതിലേക്ക് പോകുമോ? തീർച്ചയായും നിങ്ങൾ പോകുന്നു, അത് ശരിയാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക, ഇരുവഴുത്ത് നിങ്ങൾ അത് കാണുമെന്നും ക്രിസ്തു പുറത്തായിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. പോപ്പ് ആദ്യമായിട്ട് റോമിലേക്ക് പോയപ്പോൾ ചന്ദ്രൻ സ്വയം തന്നെ ഇരുണ്ടുപോയി. കഴിഞ്ഞ രാത്രിയിൽ ആകാശത്തിൽ ഒരു അടയാളമായി അത് നിങ്ങളെ കാണിച്ചിരുന്നു. അത് മുൻകൂട്ടി പ്രസ്താവിക്കാത്തതായിരുന്നു. അത് അതിനെ നിവർത്തിച്ചു. എപ്രകാരം കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെ ചെയ്യുന്നത് എത്ര അത്ഭുതകരമായിരിക്കുന്നു. അങ്ങനെ ഈ ഭയങ്കരമായ ഇരുട്ടിന്റെ നാഴികയിൽ അവർ അവിടെ ആയിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. രക്ഷപ്പെടുന്നതിനുള്ള എല്ലാ ആശകളും പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ സഭാ സംഘടന ഐക്യസഭാ സമിതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അവസാനത്തെ ആശയം പോയി കഴിഞ്ഞിരിക്കുമ്പോൾ നാം ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതായ ഈ മഹത്തായ കാര്യങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്കറിയാമോ, എല്ലാ ആശകളും പോയി കഴിഞ്ഞ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെയായിട്ട് അവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൻ വെള്ളത്തിന്മേൽ അവിടേക്ക് നടന്നു വരുന്നത് അവർ കണ്ടു. അന്ധകാരത്തിന്റെ നാഴികയിൽ അവൻ നടന്ന് അവിടേക്ക് വന്നു. നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? അവൻ അവരെ പറഞ്ഞുവിട്ടപ്പോൾ ഇത് സംഭവിക്കാൻ പോകുകയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ ആ ദേശത്തുള്ള ഏറ്റവും ഉയർന്ന ഒരു മലയിൽ അവൻ കയറിയിരുന്നു. എത്രയും ഉയരത്തിൽ നിങ്ങൾ പോകുന്നുവോ അത്രയും ദൂരത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, അവൻ ഉയരത്തിലേക്ക് കയറി. അതിനാൽ അവന് അവരെ ശ്രദ്ധിക്കാമായിരുന്നു. ഇത് സംഭവിക്കാൻ പോകുകയായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. ഇവിടെയും ഈ ദിവസത്തെ അവൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. സോദോമിന്റെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളുകളിലുമായിരിക്കും എങ്കിൽ മനുഷ്യപുത്രൻ വെളിപ്പെട്ടിരിക്കണം. ഈ ദുഷ്ടതയും വ്യഭിചാരവും നിറഞ്ഞ തലമുറ അടയാളത്തെ തേടുന്നു. അതിനൊരു അടയാളമുണ്ടായിരിക്കും. ഇതിനു മുമ്പ് അവർ ചെയ്തതുപോലെ അവർ അതിനെ തള്ളിക്കളയും. എന്നാൽ അത് പുനരുദ്ധാനത്തിന്റെ അടയാളമായിരിക്കും. അവനിപ്പോഴും ജീവിച്ചിരുന്നു കൊണ്ട് അവൻ ചെയ്തിരുന്നതുപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ആ മഹത്തായ നാഴികയിൽ ശിഷ്യന്മാർ വിഷമത്തിലായിരിക്കുമ്പോൾ അവൻ ഉയരത്തിലേക്ക് കയറുകയും അതിനാൽ അവൻ അവരെ ശ്രദ്ധിക്കാനും കഴിയുമെന്ന് നാം കണ്ടിരിക്കുന്നു. അവനൊരു മലയുടെ മേൽ ഇരുന്നു കൊണ്ട് അവരെ നോക്കിയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവനൊരു മലയുടെ മേൽ കയറിയില്ല. അവൻ ശവക്കുഴിയിൽ നിന്നും ആകാശങ്ങളിൽ കൂടെ ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും അപ്പുറയായി കയറിയിട്ട് അവൻ അത്രമാത്രം ഉയരത്തിൽ കയറിയിട്ട് സ്വർഗത്തെ കാണുന്നതിന് വേണ്ടിയും അവന് താഴേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ ഉയരത്തിലായിരിക്കുന്നു. ഇപ്പോൾ അവന്റെ കണ്ണുകൾ ഒരു കുരുവിയുടെ മേലും, കൂടാതെ അവൻ നമ്മെ ശ്രദ്ധിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വലിയ ഇരുണ്ട നാഴികയിൽ സഭകളെല്ലാം വലിയ പരിപാടികളിലേക്കും അവർക്ക് ഈ പരിപാടികളും ആ പരിപാടികളും അങ്ങനെ എല്ലാം കൂടി പരിപാടികളായിട്ട് ബാക്കിയുള്ള സഭകളെയും സഭാ സംഘടനകളെയും പോലെയായിരിക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ അന്ധകാരത്തിന്റെ നാഴികയിൽ യഥാർത്ഥമായും ആത്മാവിൽ നിറയപ്പെട്ട ജനങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നു. എന്റെ മക്കളെ നോക്കൂ, എന്റെ ഭാര്യയെ നോക്കൂ, ഇത് നോക്കുക എന്ന് മനുഷ്യർ പറയും. അവർ ഞായറാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും രാത്രിയിലെ പ്രാർത്ഥനയുടെ യോഗത്തെ നേരത്തെ പിരിച്ചുവിട്ട് കളയുന്നു. അതിനാൽ അവർക്ക് ടെലിവിഷനിൽ കൂടെ വി ലവ് സൂസിയോ മറ്റെന്തെങ്കിലും പരിപാടികളോ കാണാൻ കഴിയും. ദൈവപ്രിയമില്ലാതെ ലോകപ്രിയമുള്ളവരാകുന്നു, അവരെ പോലെ പെരുമാറുന്നു. കഴിഞ്ഞ ദിവസം വളരെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മഹിളയോട് ഞാൻ പറഞ്ഞു, സഹോദരി, ആ വസ്ത്രങ്ങൾ തീരെ ഇറുകിയതാകുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് എനിക്ക് നല്ലതായി തോന്നുന്നില്ലായിരിക്കാം, എന്നാൽ അത് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്, നിങ്ങളതൊരു പ്രതിബന്ധത്തെ ഉണ്ടാക്കാനിടയാക്കും. അവൾ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങൾക്കറിയാമോ ഇതെന്താണെന്ന്? ഈ തരത്തിൽപ്പെട്ട വസ്ത്രങ്ങൾ മാത്രമാണ് അവർ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു, അവർ ഇപ്പോഴും തുണികളും തയ്യൽ മെഷീനുകളും വിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ യാതൊരു ഒഴിവുകഴിവുകളുമില്ല. അതെ, എന്റെ പ്രിയ സ്നേഹിത, ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ പറിക്കെടുക്കുകയല്ല, അല്ല ശ്രീമാൻ, എന്നാൽ നിങ്ങളെ ദണ്ഡനത്തിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കുകയാണ്. ആത്മാവ് നിങ്ങളിൽ ഉള്ളിടത്തോളം നിങ്ങൾ അത് ചെയ്യാൻ പോവുകയാണ്. അത് ശരിയാണ്, നിങ്ങൾക്കതിൽ നിന്നും പുറത്തായി ജനിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രസ്താവനയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനുയോജ്യമാക്കാൻ കഴിയും. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു പരിശുദ്ധമായ താമരയെ പോലെ ആയിരിക്കാം. ഒരു പരിശുദ്ധമായ താമരയെ പോലെ നിങ്ങളുടെ പുരുഷനായ സ്നേഹിതനോട് ആയിരിക്കാനിടയുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം വ്യഭിചാര കുറ്റത്തിന് ദൈവം നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കുന്നതാണ്. നിങ്ങൾ അപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾ കുറ്റക്കാരിയാകുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ആ പാപിയായ മനുഷ്യൻ നിങ്ങളെ നോക്കിയിട്ട് വ്യഭിചാരം ചെയ്തതിന് ഉത്തരം പറയേണ്ടി വരുമ്പോൾ അത് അവന്റെ മുമ്പിൽ കാഴ്ചവെച്ചതാരാണ്? അതിനെക്കുറിച്ചൊന്ന് വിചാരിക്കുക. പെന്തക്കോസ്തുകാരായ സ്ത്രീകളെ, നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്നേഹം തെറ്റിദ്ധരിക്കലാണ്. നാം ഒരു വലിയ ക്രോധാവേശത്തിലും ഒരു വസ്ത്രങ്ങളുടെ ക്രോധാവേശത്തിലും ആയിരിക്കുന്നു. അത് ലോകത്തെ പോലെ തന്നെ ശരിക്കും പരിഷ്കാരപ്പെടുത്തിയതാകുന്നു. ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളെയും സ്നേഹിക്കരുത്, എങ്കിൽ ദൈവസ്നേഹം പോലും നിങ്ങളിൽ ഇല്ല എന്നവൻ പറഞ്ഞു. നിങ്ങൾ മുടികത്തിരിക്കുകയും ഇതുപോലെയുള്ള വസ്ത്രങ്ങളും ധരിച്ചിട്ട് എത്രമാത്രം അന്യഭാഷ പറഞ്ഞാലും മേലോട്ടും താഴോട്ടും ചാടിയാലും നൃത്തം ചെയ്താലും ഞാനത് കാര്യമാക്കുന്നില്ല. പുരുഷന്മാരായി നിങ്ങൾ അതിന് അനുവദിക്കുന്നു. നിങ്ങളുടെ തന്നെ ഫലം നിങ്ങൾ എവിടെയാണെന്ന് പറയുന്നു, അത് കൃത്യമായും ശരിയാണ്. നാം ഇതുപോലെയുള്ള ഒരു അന്ധകാരത്തിലായിട്ട് കമ്മ്യൂണിസത്തിന്റെ കൊടുങ്കാറ്റും സഭകളും ഐക്യസഭാ സമിതിയുടെ കാറ്റുകളും അടിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇതൊരുമിച്ചാക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്ന സമയമാകുന്നു. സംഘടന തൊഴിലാളികളെ ഐക്യത്തിലാക്കുകയും അതിനെക്കുറിച്ച് വഴക്കിടുകയും ചെയ്യുന്നു. ദേശങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു, അവർ ഒത്തുചേരുകയാണ്, സഭകൾ തമ്മിൽ ഒത്തുചേരുകയാണ്. എന്താണ് ഇതെല്ലാം കാണിക്കുന്നത്? ഇത് ക്രിസ്തുവും അവന്റെ മണവാട്ടിയും ഒത്തുചേരാൻ തയ്യാറാകുന്നതിനെ കാണിക്കുന്നു. അതാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളുടെ നിഴലുകളെല്ലാം അവന്റെ വരവിന്റെ ഉറപ്പിനെ കാണിക്കുന്നു. നാം ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഗ്രതയോടെ ആയിരുന്നു കൊള്ളുക, കാരണം ഞാൻ താമസിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ജീവിക്കുന്നതിനുള്ള ആശകളെല്ലാം പോയ ആ മഹാനാഴികയിൽ ആരോ വെള്ളത്തിന്മേൽ നടന്നുകൊണ്ട് അവിടെ എത്തി. എന്നാൽ ദുഃഖകരമായ കാര്യം എന്താണെന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുക, അവരെ സഹായിക്കാനുണ്ടായിരുന്ന ഏക കാര്യത്തെയാണ് അവർ ഭയപ്പെട്ടിരുന്നത്. അവർ പറഞ്ഞു, ഇത് ഭൂതമാണ്, ഇതൊരു ഭൂതമായിരിക്കാനിടയുണ്ട്. അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? അവർ അതിനെ ഭയപ്പെട്ടിരിക്കുന്നു, അവർ അതിനെ ഭാവി പറച്ചിലായി ഭയപ്പെട്ടിരിക്കുന്നു. അത് ഈ കാലത്ത് സംഭവിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ ഏതോ തരത്തിലുള്ള സാത്താന്റെ ശക്തിയായി ഭയപ്പെടുന്നു. അവരെ സഹായിക്കാനുള്ള ഒരേ ഒരു കാര്യം യേശു ക്രിസ്തുവാകുന്നു. മറ്റേതെങ്കിലും സഭാ സംഘടനയോ അവരെല്ലാം കൂടി തമ്മിൽ ഒരുമിച്ച് കൂടുന്നതോ അല്ല, അത് കൂടുതൽ അത് വഷളാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാനുള്ള ഒരേ ഒരു കാര്യം യേശു ക്രിസ്തുവാകുന്നു. അവൻ ഈ അവസാന നാളുകളിൽ തിരികെ വന്ന ഈ രൂപത്തിൽ ഈ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ അതിപ്രകാരം അബ്രഹാമിന്റെ അടുക്കൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ആദ്യത്തെ സന്തതി എത്തുന്നതിന് മുമ്പ് ചെയ്തതുപോലെയാണ്. അബ്രഹാമിന്റെ രാജകീയ വംശം അതേ കാര്യം തന്നെ കാണുവാൻ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വാഗ്ദത്ത സന്തതിക്ക് മുമ്പേ ദൈവം സ്വയം തന്നെയായിട്ട് ജഡത്തിൽ വെളിപ്പെട്ടിട്ട് യേശു ചെയ്തതുപോലെ തന്നെ ചെയ്യുകയും ഈ അവസാന നാളുകളിൽ അവൻ അതുപോലെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഇതാ ഇത് സംഭവിക്കുന്നുവെന്നുള്ളതിന്റെ ദശനോളം വാഗ്ദത്തങ്ങൾ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതാ നിരത്തിവെക്കാൻ കഴിയുന്നു. കൈകൾ നീട്ടി അത് സ്വീകരിക്കേണ്ടതായ സഭകൾ, ഞാൻ അതിനെ ഒരു സ്വല്പം ഭയപ്പെടുന്നു, അത് നമ്മുടെ കൂട്ടരിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നു. അവർ അതിനെക്കുറിച്ച് പേടിയുള്ളവരാണ്. അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തു സ്വയം തന്നെയാണ്. എന്നാൽ അവർ അത് പേടിപ്പിക്കുന്നതാണെന്ന് ഭയപ്പെടുന്നു. ഓ, എനിക്കറിയില്ല, അത് ഭൂതമായിരിക്കാനിടയുണ്ട്, എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവരെ സഹായിക്കുന്നതിനുള്ള ഒരേ ഒരു കാര്യമായിട്ട് അവർ ഭയപ്പെട്ടിരുന്നു. ആ വിഷമത്തിന്റെ ഇരുണ്ട നാഴികയിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ കൂട്ടം അത് ഭൂതമാണെന്ന് പേടിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുമായിട്ട് അവർ യാതൊന്നും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ആ മധുരവാണി, പേടിക്കണ്ട, ഇത് ഞാനാകുന്നുവെന്ന് പറഞ്ഞു. അവൻ വചനമാകുന്നു, അത് ശരിയല്ലേ? അവൻ വചനമല്ലാതെ ഒരിക്കലും മാറുന്നില്ല. ഇന്ന് രാത്രിയിൽ ആ വചനം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? അതായത്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു, പേടിക്കണ്ട, ഞാനാകുന്നു. നമ്മുടെ തലകളെ വണങ്ങാം. സ്വർഗീയ പിതാവ്, ഈ വൈകുന്നേരം ചൂടാകുന്നു. എപ്രകാരം വേദിയിൽ നിന്നും തീ പോയി കഴിഞ്ഞിട്ട് ഈ നാഴികൾ ഇരുണ്ടതായിരിക്കുന്നു. നീ വയലിൽ നിന്നും പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ കടലിൽ വലയിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നവനോട് സദൃശ്യമാകുന്നുവെന്ന് നീ പറഞ്ഞു. സ്വർഗരാജ്യം അങ്ങനെയായിരുന്നു. ദൈവമായ കർത്താവേ, ഏതെങ്കിലും ഒരു ദിവസം ആ വെള്ളത്തിൽ കിടക്കുന്ന അവസാനത്തെ മീനും വരും. നീ പറഞ്ഞു എല്ലാ വക മീനും പിടിക്കുന്നുവെന്ന്. ആ സുവിശേഷ വല എല്ലാ തരത്തിലുള്ളതിനെയും പിടിക്കുന്നു. അത് കടലാമയും എഴയുന്ന മീനും ചിലന്തിയും പാമ്പും തോട്ടിമീനും പിടിച്ചിരിക്കുന്നു. അതെന്താണ് പിടിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ നീ അതിന്റെ പിന്നാലെയായിരുന്ന ചില മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. ന്യായാധിപനായവൻ നീയാകുന്നു. എന്നാൽ ഉടനെ തന്നെ ആമയും മറ്റുള്ളതെല്ലാം തിരികെ ചെളിക്കുഴിയിലേക്ക്, ആ വെള്ളത്തിലേക്ക് തന്നെ തിരികെ പോകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു നാളിൽ ആ മുൻനിയമിക്കപ്പെട്ടതും മുൻസ്ഥാപിക്കപ്പെട്ടതുമായ ആ ശരീരത്തിന്റെ അവസാന ഭാഗം കടലിൽ നിന്നും വലിച്ചെടുക്കപ്പെടും. ലൂഥറിന്റെയും വെസ്ലിയുടെയും അലക്സാണ്ടർ കാമ്പൽ, ജോൺ സ്മിത്ത്, കാൽവിൻ, നോക്സ്, ഫിന്നി, സാങ്കിയും മറ്റും, കൂടാതെ പെന്തിക്കോസ്ത് കാലത്തും എഫ് എഫ് ബോസ്വർത്തിന്റെ ദിവസങ്ങളിലും ഫ്രോച്ച്മാന്റെ അതുപോലെയുള്ള മഹാന്മാരായ ആളുകളുടെ നാളിലും നിന്റെ വലയെ നീയെറിഞ്ഞു. ബില്ലി സൺഡേയുടെ നാളുകളിലും അങ്ങനെ കാലഘട്ടങ്ങളിൽ കൂടെ നീ വലയെറിഞ്ഞിരിക്കുന്നു. നീ ഇപ്പോഴും കടലിൽ കൂടെ ചികഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് രാത്രിയിൽ കർത്താവെ ഇവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവൾ കിണറ്റുകരയിലെ ആ സ്ത്രീയെ പോലെയാകാനിടയാക്കണമേ. അവൾ വ്യഭിചാരത്തിന്റെ അവസ്ഥയിലായിരുന്നിട്ടും നീ മശിഹായിരുന്നുവെന്ന് അവൾ അപ്പോഴും തിരിച്ചറിഞ്ഞു. അവൾ ആ അടയാളത്തെ കണ്ടിരുന്നു. അതായിരുന്നു ഇത്. നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നവൾ പറഞ്ഞു. അത് മശിഹ ആയിരിക്കുമെന്ന് അവൾക്ക് യാതൊരു ആശയമില്ലായിരുന്നു. അവൾ പറഞ്ഞു, ഞങ്ങൾ മശിഹായിക്കായി കാത്തിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അതായത് മശിഹ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെ ഞങ്ങളോട് പറയും. അപ്പോൾ ഞാൻ തന്നെ അവനെന്ന് നീ പറഞ്ഞു. അത് ആയിരുന്നു അത്. ഇന്ന് രാത്രിയിൽ കർത്താവെ അവരത് കാണുവാനിടയാകട്ടെ. പേടിക്കണ്ട, ഇത് ഞാനാകുന്നു, ഇതെന്റെ വാഗ്ദത്തമാകുന്നു. കർത്താവെ രോഗികളെ സുഖപ്പെടുത്തണമേ, നഷ്ടപ്പെട്ടവരെ രക്ഷിക്കണമേ, കാലിയായവരെ നിറയ്ക്കണമേ. ഇമ്മാവസിൽ നിന്നും വന്നവർ പറഞ്ഞിരുന്നത് പോലെ, അവൻ ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ വെച്ച് അവന്റെ ദിവ്യ സാന്നിധ്യത്താൽ നമ്മോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് ഞങ്ങൾ ഇവിടം വിട്ടു പോകുമ്പോൾ പറയാനിടയാക്കണമേ. അത് നീയായിരുന്നുവെന്ന പ്രകാരം അവർ അറിയുകയും അവർ നിന്നെ അകത്തേക്ക് ക്ഷണിക്കുകയും അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളിൽ ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ നിന്നെ അകത്തേക്ക് ക്ഷണിക്കാനിടയാക്കണമേ. ഞങ്ങളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എങ്ങനെയായാലും ഞങ്ങൾ നിന്നെ അകത്തേക്ക് ക്ഷണിക്കാനിടയാക്കട്ടെ. നിനക്ക് സ്വയമായി നിന്നെ വെളിപ്പെടുത്താൻ കഴിയുന്ന വഴി അത് മാത്രമാണല്ലോ. നിന്റെ പുനരുദ്ധാനത്തിന് ശേഷം നീ നിന്നെ തന്നെ വെളിപ്പെടുത്തിയ രീതി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ക്രൂശീകരണത്തിന് മുമ്പ് നീ ചെയ്തതുപോലെ എന്തോ ഒരു കാര്യം നീ അവിടെയും ചെയ്തു. കർത്താവെ, ഇന്ന് രാത്രിയിൽ കടന്നു വരണമേ. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് നീ പറഞ്ഞു. ഈ ഭൂമിയിൽ ജഡരൂപത്തിൽ നീ ആയിരുന്നപ്പോൾ ചെയ്ത കാര്യം തന്നെ ഇവർക്ക് വേണ്ടി ഇന്ന് വീണ്ടും ചെയ്യണമേ. ഞങ്ങളും അവരെ പോലെ ഹൃദയത്തിൽ കത്തിക്കൊണ്ട് വീടുകളിലേക്ക് പോകും. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്ന് രാത്രിയിലത്തെ ഈ യോഗത്തിൽ ഇവിടെ ഭയങ്കരമായി ചൂടാകുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നമുക്ക് സമയപ്രകാരം പുറത്തു പോകുന്നതിനായി 20 മിനിറ്റ് കൂടിയുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ എനിക്ക് നിർത്താനോ അല്ലെങ്കിൽ തടയാനോ കഴിയുന്നതല്ല. ഞാൻ എന്തോ ഒന്നിനാൽ നിയന്ത്രിക്കപ്പെടുകയും അതെല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. കൂടാതെ എന്റെ ജീവിതകാലമെല്ലാം അതെല്ലായ്പ്പോഴും ശരിയുമായിരുന്നു. അത് തിരുവെഴുത്തിലില്ലാത്ത യാതൊരു കാര്യവും ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ല. എനിക്കതിനെ നിർത്താൻ കഴിയുകയില്ല. അതിനെക്കുറിച്ച് യാതൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയായാലും അത് ഇതെല്ലാം ചെയ്തിരുന്നു. കൂടാതെ എനിക്ക് തീർച്ചയാണ്, ഞാൻ അനുസരണയുള്ളവനാണെങ്കിൽ അവിടെ ആർക്കോ അത് ആവശ്യമായിട്ടുണ്ട്. ഞാൻ വിശ്വസ്തതയുള്ളവനായിരിക്കും. ആ നാളിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, ആരെങ്കിലും നശിച്ചുപോയാൽ ഞാൻ കുറ്റക്കാരനല്ല. ഹാ, ഞാൻ നിങ്ങളോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊരു കൊച്ചുകുട്ടിയുണ്ടെങ്കിൽ, കുറച്ചുനേരം മുമ്പ് ഞാൻ ശകാരിച്ച ആ മഹിളയും കൂടാതെ കത്രിച്ച മുടികളുമായിട്ടുള്ള സഹോദരിമാരും ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്കൊരു കൊച്ചുമകനുണ്ടായിട്ട് അവൻ പോയി വഴിയരികിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, കൊച്ചുമോനെ, നീ അകത്തേക്ക് കടന്നു വരുന്നതാണ് നല്ലത്. അവർ അതുവഴി ചിലപ്പോൾ വണ്ടി ഓടിക്കാനിടയുണ്ട്. നിങ്ങൾ ആ കുട്ടിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് അവന്റെ തൊലി ഉരിച്ചു കളയും. അല്ലെങ്കിൽ അവനെ അകത്തു കൊണ്ടുവരും. അത് ശരിയാണ്, കാരണം നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. അപ്രകാരമാണ് സുവിശേഷവും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അവന്റെ ശിക്ഷ സഹിക്കാൻ കഴിയാതെ നിങ്ങൾ അതിനെക്കുറിച്ച് കോപിച്ചു കൊണ്ടുപോയി കളഞ്ഞാൽ പിന്നെ നിങ്ങൾ നിയമവിരുദ്ധമായ മക്കളല്ല, നിങ്ങൾ ദൈവമക്കളാകുന്നില്ല. അതുകൊണ്ട് ഓർക്കുക, ഇത് തിരുവെഴുത്താണ്. അവനിൽ നിന്നുള്ള ഒരു വാക്ക് എനിക്ക് 1 കോടി ജീവിതകാലത്ത് പറയാൻ കഴിയുന്നതിലും ഒരു വചനം കൂടുതൽ അർത്ഥം വയ്ക്കുന്നു. അവന്റെ വാഗ്ദത്തങ്ങളെ നമുക്കറിയാം. അവൻ ചെയ്യുന്നതിനായി എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്നും അറിയുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, അവൻ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകളെ വിതരണം ചെയ്തിരുന്നോ? ഇന്ന് നിങ്ങൾ കാർഡുകൾ വിതരണം ചെയ്തിരുന്നോ? എന്തായിരുന്നു അത്? ജെ. ശരി ശരി, സമയത്തെ ലാഭിച്ചുകൊണ്ട് നമുക്ക് 1 അക്കത്തിൽ നിന്നും തുടങ്ങാം. അവർ ഒരുപക്ഷെ കെട്ടിടത്തിൽ എല്ലായിടത്തുമായിരിക്കാം. ജെ 1 നമ്പർ. ഇപ്പോൾ നമുക്ക് ചിലർ ഇവിടെ ചിന്നിച്ചിതറിയതായിട്ടുണ്ട്. ഒരുവട്ടം നാം ഇവിടെ 1-ൽ നിന്ന് തുടങ്ങിയും ചിലർ പിന്നിലും ചുറ്റുമായിരിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് അവരെ ഇവിടെ നിര തെറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ എല്ലാ ദിവസവും വരുന്ന ജനങ്ങളായ എല്ലാവർക്കും നിരയിൽ കടക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ഈ യോഗങ്ങളിൽ വെച്ച് ശ്രോതാക്കളുടെ ഇടയിൽ തന്നെ സൗഖ്യപ്പെടുകയും അതുപോലെ തന്നെ ഇവിടെ കടന്നുവന്ന് സുഖപ്പെടുകയും അങ്ങനെ 2 വട്ടമുള്ളവരായി അറിയാവുന്ന എത്ര പേർ ഇവിടെയുണ്ട്? തീർച്ചയായും നിങ്ങൾക്കറിയാം. ഒരു പ്രാർത്ഥനയുടെ കാർഡെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിലാകുന്നതിനുമാണ്. കാരണം നിങ്ങളത് ചെയ്യുന്നതുമായിട്ട് പരിചയപ്പെട്ടിരിക്കുന്നു. നമുക്കതിന്റെ ആവശ്യം പോലുമില്ല. നമുക്ക് പ്രാർത്ഥനയുടെ കാർഡുകൾ ഒഴിവാക്കി കളയാൻ കഴിയും. അത് കഴിഞ്ഞ രാത്രിയിൽ നാം ചെയ്തതുപോലെയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ഒരു പ്രാർത്ഥനയുടെ കാർഡില്ലായിരുന്നു. പ്രാർത്ഥനയുടെ കാർഡുകൾ ഇല്ലാത്തവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നിരുന്നു. ഞാൻ വളരെ കാര്യങ്ങളെ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. കാരണം അത് അപ്രകാരമായിരുന്നോ അല്ലെങ്കിൽ അല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതപ്പോഴും അവരുടെ മേൽ ഇരുണ്ടതായിരുന്നു. ഞാൻ അതിനെ അതേപോലെ തന്നെ വിട്ടുകളഞ്ഞു. എനിക്കതറിയില്ല. അവരെ വിളിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. അവൻ പറയുന്നത് എന്തായാലും ശരിയാണ്. അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കുക. അത് ജെ ആയിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവോ? ജെ നമ്പർ ഒന്ന്, ജെ ഒന്നാം നമ്പർ പ്രാർത്ഥനയുടെ കാർഡ് കയ്യിലുള്ളവർ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. മകനെ, നിനക്ക് തെറ്റുപറ്റിയിരിക്കണം, മറ്റാരെങ്കിലും ആകാം. ഓ, എന്നോട് ക്ഷമിക്കണം. ഓ, പിന്നിലായി ഭിത്തിയുടെ വശത്തായിട്ടാകുന്നു. മഹിളെ, ഇവിടെ കടന്നു വരിക. അവർ ഈ കാർഡുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്നു. അത് സഹോദരൻ ബോർഡേഴ്സോ ബില്ലിയോ ആരെങ്കിലും, ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടി ഈ കാർഡുകളെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൂട്ടിച്ചേർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയ കാർഡ് നിങ്ങൾക്ക് തരുന്നു. ഞങ്ങൾക്കതറിയില്ല, ഈ വ്യക്തിക്ക് അഞ്ചാം നമ്പറും ആ വ്യക്തിക്ക് ഏഴാം നമ്പറും, ഒരാൾക്ക് 15 മറ്റൊരാൾക്ക് 95 ആയിരിക്കാം, അത് ഞങ്ങൾക്കറിയില്ല. അതിനുശേഷം ഞാൻ വരുമ്പോൾ എന്റെ ഹൃദയത്തിലായിരിക്കുന്നത് എന്തായിരുന്നാലും ഞാനത് വിളിക്കുന്നു. അതെവിടെയായാലും അതൊരു കാര്യമല്ല. ചിലപ്പോൾ ഒരു നിരയിൽ എത്ര പേരുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കും. പിന്നെ അവരെ ഓരോരുത്തരായി വിഭാഗിച്ചിട്ട് ഒരു നിരയിലാക്കിയിട്ട് ഉത്തരം കൊടുക്കുന്നു. അതിനുശേഷം ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഞാൻ വിളിക്കുന്നു. നമ്പർ ഒന്ന് ജെ, നമ്പർ രണ്ട്, നമ്പർ രണ്ട്, നമ്പർ മൂന്ന്, നമ്പർ നാല്, നമ്പർ അഞ്ച്, നമ്പർ ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത് എന്നിവർ കടന്നു വരട്ടെ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, അത് കൊള്ളാം. അതേ രീതിയിൽ കടന്നു വരിക. നിൽക്കൂ, ഒന്ന് ആ വഴിക്കായിരിക്കുന്നു. ഇപ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, അത് ശരിയാണ്. ഇപ്പോൾ ഇവിടെ ഇത് പത്താകുന്നു. ശരി, 11, 12, 13, 14, 15, അത് അഞ്ചെണ്ണം കൂടിയാണ്. 1, 2, 3, 4, 5 കൊള്ളാം, അത് കൊള്ളാമായിരിക്കുന്നു. 16, 17, 18, 19, 20, 16, 17, 18, 19, 20, 1, 2, 3, 4, ഞാൻ 4 മാത്രമേ കാണുന്നുള്ളൂ. 20, 20 നമ്പർ ഉത്തരം കൊടുത്തിരുന്നു. ശരി, ഒരു വട്ടം അധികം പേർ ഇവിടെ കൂടി നിൽക്കുന്നത് നാം ആഗ്രഹിക്കുന്നില്ല. നാം ഇതിൽ കൂടി കടന്ന് എളുപ്പം തീരുകയാണെങ്കിൽ നാം കുറച്ചുകൂടി അക്കങ്ങൾക്കായി പോകുന്നതാണ്. നമുക്ക് കുറച്ചുപേരെ കൂടി ശ്രമിച്ചു നോക്കാം. നമുക്ക് 5 പേരെ കൂടി ശ്രമിക്കാം. 21 തൊട്ട് 25 വരെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ജയിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. 21 തൊട്ട് 25 വരെ 1, 2, 3 പിന്നിൽ ദൂരെയായിട്ട് 4 ആകുന്നു. 1, 2, 3, 4 അത് 5 ആകുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇപ്പോൾ 25 പേർ നിരയിലുണ്ട്. അവർ അവിടെ നിരയിൽ നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു ആനുകൂല്യം ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മാറ്റമില്ലാത്ത ശ്രദ്ധയെ അടുത്ത 15-16 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ മാറ്റമില്ലാത്ത ശ്രദ്ധയെ ദൈവത്തിന് കൊടുക്കുക. നിങ്ങളത് ചെയ്യുമോ? നിങ്ങൾ ഇതുകൂടി ചെയ്യുമോ? നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുമോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മറക്കരുത്. അത് താറാവിന്റെ പുറത്ത് വെള്ളമൊഴിക്കുന്നത് പോലെ എന്ന ഒരു പഴയ പറച്ചിലുള്ളത് പോലെ നിങ്ങളുടെ മേൽ കൂടെ കടന്നുപോകാൻ ഇടയാകരുത്. അത് ചെയ്യരുത്. ഇത് പരിഗണനയിലെടുക്കുക. ഞാൻ തിരുവഴുത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഈ നാഴികയിലേക്ക് ഒരു വാഗ്ദത്തത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടേക്ക് കടന്നുവന്ന് മാനേജറെ കണ്ടിട്ട് അതിനെക്കുറിച്ച് എന്നോട് പറയാൻ കടപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. ഞാൻ വചനത്തിലുള്ളത് എന്താണോ അതല്ലാതെ മറ്റ്യാതൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ വചനവുമായിട്ട് ഒത്തു നിൽക്കുകയാണെങ്കിൽ, ഇത് ഇപ്രകാരമാണെന്ന് പറയുകയാണെങ്കിൽ, അത് പിന്നെ തിരുവഴുത്തിൽ ഉണ്ടായിരിക്കുന്നു. കർത്താവിന്റെ ദൂതൻ തിരുവഴുത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അത് കർത്താവിന്റെ ദൂതനല്ല. അത് ശരിയാണ്. അവൻ ഒരു വട്ടം പോലും വചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അതിന് നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കുന്നു. അവൻ പറഞ്ഞിട്ടുള്ളതായ 100, 1000 കാര്യങ്ങൾ ലോകത്തിലുള്ള ഭാഷകളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വട്ടം പോലും ഒരിക്കൽ തെറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നത് സംഭവിക്കാതെയോ ഇരുന്നിട്ടില്ല. ശ്രദ്ധിക്കുക. മാനേജറോടും ഇവിടെയുള്ളവരോടും ചോദിക്കുക, ഇവിടെ നിങ്ങൾ കാണുന്നതെന്തും അതിന്റെ അപൂർണമായ വശമാണ്. അത് ശരിയല്ലേ സഹോദരന്മാരെ? അവിടെ കടന്നു വരുന്നവരുടെ സ്വകാര്യ ജീവിതങ്ങളിൽ അവൻ പറയും, ഈ സ്ഥലത്തേക്ക് പോയിട്ട് ഇത് കാണുക, കൂടാതെ ഇത് വന്നുഭവിക്കും, കൂടാതെ ഇവിടെ ഇത് പറയാനും അവിടെ അതായിരിക്കാനും പറയും. അത് തുടർച്ചയായി എല്ലാ സമയത്തും വർഷങ്ങൾ അകത്തും പുറത്തുമാകുന്നു. ശ്രോതാക്കളായ ജനങ്ങൾ ചെറിയ കാര്യങ്ങളെ കാണുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആദരവോടെ ആയിരിക്കുക. ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ നിരയിൽ നിൽക്കുന്നവരെല്ലാം എനിക്ക് അപരിചിതരാണോ? നിങ്ങളാകുന്നുവെങ്കിൽ കൈകളെ ഉയർത്തുക. പുറത്തുള്ളവരിൽ എത്ര പേർക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല എന്നറിയാം, അവരും കൈകൾ ഉയർത്തുക. നന്ദിയുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും, മുകളിൽ ബാൽക്കണിയിലായിരുന്നാലും, ഭിത്തിക്കപ്പുറത്തായിരുന്നാലും, ഇവിടെയോ എവിടെയായിരുന്നാലും, അതൊരു കാര്യമല്ല. ഇത് നിങ്ങളുടെ നന്മയ്ക്കാണ്, ഇത് നിങ്ങളുടെ പ്രയോജനത്തിനാണ്. നോക്കൂ, ഇത് നിങ്ങളുടെ പ്രയോജനത്തിനാണ്. അതെന്റെ കൊച്ചുമകനാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ അതായിരുന്നില്ല. എനിക്കൊരു കൊച്ചുമകൻ ഇവിടെ എവിടെയോ ഇന്ന് രാത്രിയിൽ ഇരിപ്പുണ്ട്. അവനും ഏകദേശം അത്രയും വലിപ്പമുള്ളതാണ്. അത് പോൾ മോനായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അവൻ എപ്പോഴും പറഞ്ഞിരുന്നു, അവൻ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രസംഗിക്കുമെന്ന്. അവന് ശരിക്കും 2 വയസ്സായിട്ടില്ല. ആ കൊച്ചുകുട്ടി അതിന്റെ അമ്മയെ തേടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഓർക്കുക, ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം അതറിയുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ നമ്മുടെ ഇടയിൽ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ പ്രയോജനമുണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം ജഡത്തിൽ പ്രവർത്തിക്കുന്നത് അവൻ അന്ത്യകാലത്ത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് എത്ര പേർക്കറിയാം? അതിപ്രകാരം സോദോമിൽ വെച്ച് ദൂതൻ തന്റെ പിൻഭാഗം തിരിഞ്ഞിരുന്നത് അത് ദൈവമായിരുന്നു. അത് ദൈവമായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ദൈവമായിരുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായും ആയിരുന്നു. അതായിരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. കൂടാതെ യേശു അതിനെ സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥനയുടെ കാർഡുകളില്ലാത്തവരായിട്ടുള്ളവർ, നിങ്ങൾ എവിടെയായിരുന്നാലും എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക ഈ കാര്യങ്ങൾ, അത് നിങ്ങളോട് നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്താണ് അത് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളോട് പറയുക മാത്രമാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പണിയുന്നതിനാണ്. അങ്ങനെ നിങ്ങളുടെ വിശ്വാസം ഒരു സ്ഥാനത്തെത്തുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്വീകരിക്കുന്നതിനായി എത്തിച്ചേരുന്നു. ഇത് ഞാനല്ല, കാരണം സ്വർഗീയ പിതാവിനറിയാം. ഞാനിവിടെയുള്ള നിരയെ നോക്കിയിരുന്നു. എനിക്കറിയാവുന്ന ഒരൊറ്റ വ്യക്തി പോലും ഞാൻ അവിടെ കണ്ടില്ല. എന്നാൽ മുഴുവൻ ശ്രോതാക്കളുടെയും ഇടയിലായി എനിക്കറിയാവുന്നവരായി രണ്ടോ മൂന്നോ പേരല്ലാതെ ആരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എനിക്കറിയില്ല, ഒരാളെ കണ്ടതായി എനിക്കിപ്പോൾ പറയാൻ കഴിയും. കുറച്ചു നേരം മുമ്പ് വരെ എഡ്മണ്ട് വേ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നുവെന്ന് വിചാരിച്ചു, എന്നാൽ വിട്ടുപോയിരുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ എനിക്കറിയാവുന്നതായ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും ഞാൻ കാണുന്നു. അത് ഒഹയോവിൽ നിന്നുള്ള ഫ്രിഡ് സിംഗർ ആകുന്നു. അത് സഹോദരൻ ഫ്രിഡ് സിംഗർ ആണോ? നിങ്ങളൊരു ചെറിയ വിടവിലായിട്ടിരിക്കുന്നു. അത് ഒഹയോവിൽ നിന്നുള്ള എന്റെ സ്നേഹിതരായ സഹോദരനും സഹോദരി ഫ്രിഡ് സിംഗറുമാണ്. അതിനപ്പുറത്തായി പിന്നിൽ ഒരു വശത്തായിട്ട് 92 വയസ്സ് പ്രായമായിരിക്കുന്ന വില്യം ഡാവ് എന്ന വൃദ്ധനായ മനുഷ്യനെ ഞാൻ കാണുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. അവർ ഒരു നഴ്സാകുന്നു. ഒഹയോവിൽ നിന്നുള്ള വില്യം ഡാവ് എന്റെ ഒരു വ്യക്തിപരമായ സ്നേഹിതനാണ്. അധികം നാളുകളായിട്ടില്ല, അദ്ദേഹത്തിന് 90 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിപൂർണമായ ഹൃദയസ്തംഭനമുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യയെന്നെ വിളിച്ചിട്ട് അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്നു, ഉടനെ വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ കാണുന്നതിനായി പോകുന്ന വഴിയിൽ വെച്ച് ഞാൻ വിഷമത്തിലായി. എന്റെ വണ്ടി നിന്നുപോയി. അതിന്റെ ഒരു ചാട് സമനില തെറ്റിയിട്ട് ടയറിനെ തുണ്ടമായി മുറിച്ചുകൊണ്ടിരുന്നു. ഞാൻ ടെക്സക്കോ സ്റ്റേഷനിലേക്ക് പോയിട്ട് കുറച്ച് ഇന്ധനം ഒഴിക്കുകയും അവർ അത് നോക്കുന്നതിന് വേണ്ടി കടന്നു വരികയും ചെയ്തു. ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ സഹോദരൻ ഡാവ് പള്ളിയിൽ കൂടി എന്റെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് വരുന്നത് കണ്ടു. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞിങ്ങോട്ട് നോക്കിയപ്പോൾ അദ്ദേഹം വഴിയിൽ കൂടി നടന്നു വന്നിട്ട് എന്റെ കൈപിടിച്ച് കുലുക്കി. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. ഞാൻ അദ്ദേഹത്തിന്റെ ഡോക്ടറിനെ കണ്ടിരുന്നു. ഒരു ചെറുപ്പക്കാരനായ യഹൂദനായിരുന്നു, അല്ലെങ്കിൽ മധ്യവയസ് പ്രായമുള്ള യഹൂദനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയുന്നു ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന് പോരാടുന്നതിന് പോലും ഒരു അവസരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഓക്സിജന്റെ കൂടിലാണ്, അവിടെ തന്നെ മരിച്ചു പോകും. കൂടാതെ അദ്ദേഹത്തിന് 91 വയസ്സ് പ്രായമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ ശ്രീമാൻ എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു പൂർണ്ണമായ ഹൃദയസ്തംഭനമാണ്, യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല, ഇത് പോകേണ്ട സമയമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, എന്നാൽ ഇല്ല, അദ്ദേഹം പോകുന്നതല്ല അത്രമാത്രം. ഞാൻ അകത്തെ കടന്നിയെന്ന് എന്റെ കൈ ആ കൂടിനടിയിലായി വെച്ചു. എന്നിട്ട് സഹോദരൻ ഡാവ് നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി. യഥാർത്ഥമായും പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജർമ്മൻകാരനാണ്. പേര് DAUGH എന്നുമാണ്. ഞാൻ അതിനെ ഡാവ് എന്നുച്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടിനടിയിലായിട്ട് എന്റെ കൈകൾ വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ സഹോദരൻ ഡാവ്? അതെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മരിക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളെ മരിച്ചു പോകാതെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോൾ പള്ളിയിൽ കൂടെ നടന്നു വന്നിരുന്നത് മറ്റാരുമായിരുന്നില്ല, എന്നാൽ സഹോദരൻ ഡാവ് ആയിരുന്നു. ഞാൻ യോഗം കഴിഞ്ഞിട്ട് ഭക്ഷിക്കുന്നതിനായി നദിക്കപ്പുറത്തുള്ള ഒരു ലഘുഭക്ഷണശാലയിലേക്ക് പോയി. ഞാൻ കാറിൽ നിന്നിറങ്ങി വഴിയരികിൽ കൂടെ നടന്നു കയറുമ്പോൾ ഇതാ സഹോദരൻ ഡാവ് കൈനീട്ടിക്കൊണ്ട് നടന്നു വരുന്നു. നോക്കൂ, ആ ദർശനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല. 90 വയസ്സുള്ള ആ മനുഷ്യൻ കാലിഫോർണിയയിലുള്ള എല്ലാ യോഗത്തെയും പിന്തുടർന്നിരുന്നു. സഹോദരൻ ഡാവ്, നിങ്ങൾ ദയവായി കൈകളെ ഉയർത്തുമോ? അതിനാൽ എന്തൊരു യഥാർത്ഥമായ പടയാളിയാണ് ഇതെന്ന് ജനങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. അദ്ദേഹം ഇവിടെ ഇതാ, ഇവിടെ 91 വയസ്സ് പ്രായമുള്ള അദ്ദേഹം ഇവിടെ ഇരിക്കുകയും എല്ലാ യോഗങ്ങളെയും പിന്തുടരുന്നു. ഞാൻ എന്റെ കൂടാരത്തിലായിരിക്കുമ്പോൾ എന്റെ ചെറിയ സന്ദേശം കേൾക്കുന്നതിനായി 100 മൈലുകൾ വണ്ടി ഓടിച്ചു വന്നിട്ട് തിരികെ പോകും. ദൈവമേ, ഇത് സന്ധ്യാസമയത്ത് വെളിച്ചമാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, സഹോദരൻ ഡാവ്, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? സഹോദരൻ ബ്രഹാം, ഒരപേക്ഷയുള്ളൂ. അവൻ വരുമ്പോൾ ഞാൻ അവന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, അത് സുരക്ഷിതമാണ്, ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തി കടന്നു വന്ന് സ്നാനപ്പെട്ട് ഓ വന്ന് പരിശുദ്ധാത്മ സ്നാനവും സ്വീകരിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടെയായി അദ്ദേഹം ക്രിസ്തുവിന്റെ ഒരു അത്ഭുത ദാസനാകുന്നു. ഇപ്പോൾ എല്ലാവരും വളരെ ആദരവോടെ ഈ രീതിയിൽ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാനായി ഞാൻ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള എത്ര ഉപദേശകർക്ക് അവൻ നമ്മുടെ ബലഹീനതകളിൽ നമുക്കവനെ തൊടാൻ കഴിയാവുന്ന മഹാപുരോഹിതനാണെന്ന് അറിയാം. ശരി, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും അതേ മഹാപുരോഹിതനുമാണെങ്കിൽ അവൻ അതേ രീതിയിൽ തന്നെ ഇന്ന് പ്രവർത്തിക്കും. ഒന്ന് മാത്രം, അതായത് അവന്റെ ശരീരം ദൈവത്തിന്റെ സിംഹാസനത്തിലാകുന്നു. എത്ര പേർക്കതറിയാം, യേശുവിന്റെ ശരീരം ദൈവത്തിന്റെ സിംഹാസനത്തിലായിരിക്കുന്നു. എന്നാൽ അവൻ സ്വയമായി വെളിപ്പെടുന്നതിന് നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്നു. അത് അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെയാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ നിങ്ങളോട്, നിങ്ങൾ മൗനമായും ആദരവോടും കൂടി ജാഗ്രതയോടെ പ്രാർത്ഥിക്കാനായി അപേക്ഷിക്കുകയാണ്. സ്വർഗീയ പിതാവേ, എനിക്കതിനെക്കുറിച്ച് അത് എപ്രകാരം ചെയ്യണമെന്ന് അറിയാവുന്നിടത്തോളം ആദരവോടെ ആയിരിക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു. കർത്താവെ, നിന്നിൽ നിന്ന് ഒരു വാക്ക് മതി. അതിനുശേഷം ആ ചെറിയ ശബ്ദം ഈ ശ്രോതാക്കളുടെ ഇടയിൽ കൂടി കടന്നു വന്നിട്ട് ഇത് ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറയാനിടയാക്കണമേ. പിതാവെ, ഇത് അനുവദിച്ചേരണമേ. അങ്ങയുടെ വചനത്തെ ഉറപ്പിക്കുന്നതിനായി ഇന്ന് രാത്രിയിൽ പ്രസംഗിച്ച സന്ദേശത്തോടൊപ്പം ഞാൻ എന്നെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. നിനക്കത് ചെയ്യേണ്ടി ആവശ്യമില്ല, എന്നാൽ നീ അത് ചെയ്യും. നീ അത് ചെയ്യാറുണ്ട്, കാരണം നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ ഇത് അനുവദിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവരും വളരെ ആദരവോടെ ആയിരിക്കുക, വളരെ ആദരവോടെ ആയിരിക്കുക. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതോടൊപ്പം പോകുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു തിരുവെടുത്ത് കാണിച്ചു തരാം. കർത്താവ് ചെയ്യുകയാണെങ്കിൽ എനിക്കതറിയില്ല. ഞാൻ ഇപ്രകാരം അത് പ്രസംഗിക്കുകയായിരുന്നു. അതൊരു രീതിയിലുള്ള അഭിഷേകമാണ്, ഇത് വേറൊരു തരത്തിലുള്ള അഭിഷേകമാണ്. അതൊരു അനുഗ്രഹം മാത്രമാകുന്നു. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവനെ എടുത്തു കളയും. ഒരു മഹിള ഇവിടെ നിൽക്കുന്നു, ഞാൻ അവളെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നാം അപരിചിതരല്ലേ? കുറച്ചു നേരം മുമ്പ് നിങ്ങൾക്കെന്നെ അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അറിയുന്നു, ദൈവം എന്നെയും അറിയുന്നു. നാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ച് നാം ന്യായവിധിയുടെ നാളിൽ ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കതിനെക്കുറിച്ച് അറിവുണ്ടോ? നിങ്ങൾക്കറിയാമോ നാം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ദൈവം അവിടെ വെച്ച് നമ്മെ കൊണ്ട് ഉത്തരം പറയിക്കുന്നതാണെന്ന്? ഞാനതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നും അല്ലെങ്കിൽ അതുപോലെയുള്ളതെന്തും കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ ചെയ്യുകയില്ലേ? ശ്രോതാക്കളായ നിങ്ങളത് വിശ്വസിക്കുമോ? ഞങ്ങളിവിടെ കിണറ്റുകരയിലെ ആ സ്ത്രീയെയും നമ്മുടെ കർത്താവിനെയും പോലെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയതുപോലെ ശരിയായും അതുപോലെ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ഇവിടെ ഞങ്ങളായിരിക്കുന്നു. അത് വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായമാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളിവിടെ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ? അതോ നിങ്ങൾ രോഗിയാണോ? അതൊരു ഗൃഹപ്രശ്നമാണോ? അത് സാമ്പത്തിക കുഴപ്പമാണോ? അതെന്ത് തന്നെയായാലും എനിക്ക് യാതൊരു ഊഹവുമില്ല. എന്നാൽ അവൻ അതറിയുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങളെ അവന് വിവേചിച്ചറിയാൻ കഴിയും. അവൻ വചനമാകുന്നു, എനിക്ക് കഴിയില്ല, ഞാൻ മനുഷ്യനാകുന്നു. നിങ്ങളൊരു സ്വല്പം ഭയാശങ്കകളോടുകൂടി ആയിരിക്കുന്നു. ആ കാരണത്താലാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളുടെ കുഴപ്പങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ഭയാശങ്കകൾ ഉള്ളതാണ്. അത് ശരിയാണ്. കൂടാതെ നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട്. അത് നിങ്ങൾക്കുള്ള വേറൊരു കുഴപ്പമാണ്. അത് ശരിയാണ്. കുഴപ്പങ്ങൾ, വളരെയധികം കുഴപ്പങ്ങളുണ്ട്. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ കൈകൾ ഉയർത്തി കാണിക്കുമോ? അവൻ നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ ഭയാശങ്കകളുടെ കാരണം നിങ്ങളുടെ പ്രായമാണ്. എന്നാൽ ഇപ്പോൾ അതെല്ലാം നിങ്ങളെ വിട്ടിരിക്കുന്നു. വിശ്വാസത്താൽ നാം കാൽവരിയിലേക്ക് പോയിട്ട് ഒരു രക്തപകരലാകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൃത്യമായും അവൻ ചെയ്തതുപോലെയായിരുന്നു. കിണറ്റുകരയിലെ സ്ത്രീയോട് അവളുടെ കുഴപ്പം എന്താണെന്ന് അവൻ പറഞ്ഞുകൊടുത്തു. അവൾക്ക് ഒത്തിരി ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നതായിരുന്നു. നിങ്ങളുടേത് ഭയാശങ്കകളായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടു മൂന്ന് കുഴപ്പങ്ങൾ കൂടെ നിങ്ങൾക്കുണ്ട്. അത് ശരിയാണ്. അത് ശരിയല്ലേ? അതെ, അതേ കാര്യം തന്നെയാണ്. അവൻ ശിമോന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ ആരായിരുന്നുവെന്ന് അവൻ പറഞ്ഞു. നിങ്ങളുടെ പേരെന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളെ കൂടുതൽ വിശ്വസിക്കാൻ ഇടയാക്കുമോ? അതാക്കുമോ? ശ്രീമതി സ്ട്രോങ്, സ്റ്റൗട്ട്, നിങ്ങൾ വിശ്വസിക്കുമോ? പോയി വിശ്വസിച്ചുകൊള്ളുക. എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. കടന്നു വരിക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല. ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് അവൻ എനിക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവനത് ചെയ്യുകയാണെങ്കിൽ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് ശരിയല്ലേ? വിഷമിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, അതവനാണ്. അതാണ് നിങ്ങൾ അനുഭവപ്പെടുന്നത്. ശരി, നിങ്ങളും ഒരു ഭയാശങ്കയുടെ അവസ്ഥയാൽ, ഒരു മാനസിക ഭയാശങ്കയുടെ അവസ്ഥയാൽ വളരെ പെട്ടെന്ന് വലിച്ചു കീറപ്പെട്ട് കഷ്ടപ്പെടുന്നു. കൂടാതെ നിങ്ങൾക്ക് മൂത്രാശയത്തിന്റെ രോഗത്താൽ കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ കരളിൽ എന്തോ കുഴപ്പമുണ്ടായിട്ട് നിങ്ങൾക്ക് അനീമിയാകുന്നു. അത് ശരിയാണ്. അതൊരു മനുഷ്യനെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതിനെ മാറ്റുന്നു. ദൈവത്തിന് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വയറുകുഴപ്പം മാറിയിട്ട് അദ്ദേഹം സുഖപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനാലാണ് അദ്ദേഹം പ്രയാസപ്പെടുന്നത്. പോയി നിന്റെ കൈകൾ അവന്റെ മേൽ വെച്ചിട്ട് ഇപ്രകാരം പറയുക, അതവനെ വിട്ടുപോകും. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. കർത്താവ് നമ്മെ രണ്ടുപേരെയും അറിയുന്നു. അത് ശരിയല്ലേ? ദൈവത്തിന് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യത്തെ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ അവൻ നിങ്ങളെ സൌഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിലൊന്ന് നിങ്ങളുടെ പിത്താശയത്തിന്റെ രോഗമാണ്. മറ്റൊന്ന് നിങ്ങളുടെ പിത്തസഞ്ചിയിൽ വ്രണത്തിന്റെ അവസ്ഥയുണ്ടായിരിക്കുന്നു. അതാണ് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരു കാര്യമെന്നത്, അവർ അത് ശസ്ത്രക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അത് സത്യമല്ലേ? അവനത് ഒഴിവാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസം അവനിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ ഇത് ഞാനല്ല ചെയ്യുന്നത്? നിങ്ങൾ വിശ്വസിക്കുമോ? ശരി, പോയിക്കൊള്ളുക. നിങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. നാം തമ്മിൽ അപരിചിതരാണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ രണ്ടുപേരെയും അറിയുന്നു. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവൻ എനിക്ക് വെളിപ്പെടുത്താൻ തരും കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവനത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ നന്നായിരിക്കുന്നു. അത് വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് പല കുഴപ്പങ്ങളുണ്ട്. വളരെയധികം കുഴപ്പങ്ങളും കാര്യങ്ങളുമുണ്ട്. കൂടാതെ കഫമുണ്ടായിട്ട് നിങ്ങൾക്കതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. കൂടാതെ നിങ്ങൾ ശരിക്കും ഭയാശങ്കയോടുകൂടിയായിരിക്കുന്നു. അത് ശരിയാണ്. അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കോ വേണ്ടി ഒരു ഭാരമുണ്ട്. അത് നിങ്ങളുടെ മകനാണ്. അത് ചില വീട്ടുകുഴപ്പങ്ങളാണ്. അവനും അവന്റെ ഭാര്യയും എല്ലായ്പ്പോഴും വഴക്കിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നു. അത് ശരിയാണ്. അതെല്ലാം ശരിയായിട്ട് പോയിക്കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, ശ്രീമാൻ? ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. നിങ്ങൾ എനിക്ക് അപരിചിതനാണ്. ഇപ്പോൾ ദർശനങ്ങൾ വടാൻ തുടങ്ങിയിരിക്കുന്നു. വീട് മുഴുവനും പ്രകാശിതമായി കാണപ്പെട്ടിട്ട് ഒരുവിധം കൊടുങ്കാറ്റ് പോലെ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കർത്താവായ യേശു എനിക്ക് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആത്മാവുമായിട്ട് സംബന്ധത്തിലാകാനാണ് നിങ്ങളോട് ഞാനിത് ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെ അറിയില്ല. അതുകൊണ്ട് ഇതെന്തെങ്കിലും എനിക്കും അപ്പുറത്തായിട്ടുള്ളതാണ് ചെയ്യുന്നത്. എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായും അതിൽ നിന്ന് അകറ്റിയിട്ട് അത് അവൻ സ്വയമായി ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കാര്യം ഭയങ്കരമായ ഭയാശങ്കകളാണ്. ഈ ഭയാശങ്കകളുടെ അവസ്ഥ വളരെ സമയമായിട്ട് ആയിരിക്കുന്നു. അത് ശരിയാണ്. ഈ ഭയാശങ്കകളുടെ അവസ്ഥ നിങ്ങൾക്കൊരു ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാക്കി. കൂടാതെ നിങ്ങൾക്കതിന്റെ ഒരു അടി ഏറ്റിരിക്കുന്നു. അതാകുന്നു ഇത്. നിങ്ങളൊരു പ്രാസംഗികനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രാസംഗികനാകുന്നു. ഇപ്പോൾ നിങ്ങളൊരു പ്രാസംഗികനാണ്. നിങ്ങൾ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ആ ഭയാശങ്കകൾ നിങ്ങളെ വിട്ടുമാറും. എല്ലാ ശുശ്രൂഷകർക്കും അതുണ്ട്. നിങ്ങൾ ശരിയായിക്കൊള്ളും. നിങ്ങളുടെ പ്രസംഗപീഠത്തിലേക്ക് തിരികെ പോയിക്കൊള്ളുക. ദൈവത്തെ അനുസരിച്ച് വചനമായ യേശു ക്രിസ്തുവിനോടൊപ്പം വിശ്വസ്തമായിക്കൊള്ളുക. കസേരയിലിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പുറംവേദന നിങ്ങളെ വിട്ടുപോയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ശരി, ശ്രീമാനെങ്കിൽ കർത്താവ് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊള്ളുക. കടന്നുവരും മഹിളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ നിങ്ങൾ അവന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? ശരി, ആ സ്ത്രീയുടെ രോഗം, ആ സ്ത്രീയുടെ കുഴപ്പം നിങ്ങളെ വിട്ടുപോകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ കർത്താവെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. വൃക്കകളുടെ രോഗവും നിങ്ങളുടെ പുറകിലായി പുറംവേദനയുമാകുന്നു. ദൈവം അതിൽ നിന്ന് നിങ്ങളെ സുഖപ്പെടുത്തി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, കടന്നുവരും മഹിളെ. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. ഞാൻ നിങ്ങളോട് യാതൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ട് അത് രോഗികളെ സൌഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ വയറുരോഗം ഞാൻ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അത് പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങൾക്കെന്താണ് വിശേഷം, ശ്രീമാൻ? ദൈവം ഹൃദയത്തിൽ വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഇവിടെ കുറച്ചു മുമ്പ് മോശമായി കാണപ്പെട്ടിരുന്നു. അവനത് ശരിയാക്കി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വഴിയിൽ പോയിക്കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുക, അവനത് ശരിയാക്കി തരും. നിങ്ങൾ ഭയാശങ്കകളോട് കൂടിയിട്ട് അത് വയറുകുഴപ്പത്തിനും ഒരു പെപ്റ്റിക് അൾസറിനും കാരണമാക്കിയിരിക്കുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നു. അതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പോയി എന്തെങ്കിലും വാങ്ങി തിന്നുകൊള്ളുക. നിങ്ങളുടെ പുറംവേദന അത്രയും മോശമായ കുഴപ്പത്തിലായിട്ട് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ഒരുവിധം കഴിയാത്ത മാതിരിയായി തീർന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് ഇനി നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുമോ? ശരി, പോയിക്കൊള്ളുക. കർത്താവായ യേശു നിങ്ങളെ പൂർണ്ണമായും സുഖപ്പെടുത്തട്ടെ. നിങ്ങൾ അത്രമാത്രം ഭയാശങ്കയോടുകൂടി ആയിരിക്കുന്നത് എന്തിനാലാണ്? ഞാൻ ഇനിയും ഭയാശങ്കയോടുകൂടി ആയിരിക്കാൻ പോകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. അതുകൊണ്ട് നിങ്ങൾ ഇനിയും അതായിരിക്കില്ല. വിശ്വസിച്ച് പോയിക്കൊള്ളുക. ശരി ശ്രീമാൻ. വരൂ മഹിളെ, ഇപ്പോൾ എത്യോപ്യക്കാരിയായ ഒരു സ്ത്രീയും ഒരു വെള്ളക്കാരനായ മനുഷ്യനും യേശുവിന്റെ നാളുകളിൽ കണ്ടുമുട്ടിയതുപോലെ എന്തോ ഒന്നുപോലെയാണ്. അവർക്ക് തെക്കുള്ളതുപോലെ ഒരു വർണ്ണവിവേചനം അവർക്കുണ്ടായിരുന്നു. എന്നാൽ നമുക്കത് ഇനിയുമില്ല. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ജനങ്ങളാണെന്ന് യേശു അവരെ അറിയിക്കാനിടയാക്കി. അവൾ യഹൂദിയായാലും ശമരിയക്കാരിയായാലും അവിടെ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ദൈവം നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ആ വാദരോഗം ഉടനെ തന്നെ നിങ്ങളെ തളർത്തിക്കളയും. എന്നാൽ അവൻ നിന്നെ സഹായിച്ചിട്ട് നിന്നെ സുഖപ്പെടുത്താൻ പോവുകയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ സ്ത്രീ ചെയ്തതുപോലെ നീ നിന്റെ ജനങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ദൈവം നിനക്ക് ചെയ്ത മഹത്തായ കാര്യങ്ങളെ കുറിച്ച് പറയുക. ഒരു ശസ്ത്രക്രിയക്കാരൻ ഒരു കത്തി വേഗത്തിലെടുത്ത് തയ്യാറാക്കിയിരിക്കുന്നു. ഒരു നിമിഷം നിൽക്കുക. അത് ഈ സ്ത്രീ ആയിരുന്നില്ല. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക. എല്ലാവരും ആദരവോടെ ഇപ്പോൾ ആയിരിക്കുക. സാത്താൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചുവോ? അതെവിടെയാകുന്നു? ട്യൂമറാകുന്നു. രണ്ടുപേർക്കും ട്യൂമറാകുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് ട്യൂമറാണ്, അവൾക്കും ട്യൂമറാണ്. ആ പിശാച് തമ്മിൽ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. അവനെയോ? ശരി, മഹിള ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക, ആ മഞ്ചലിൽ നിന്ന് എഴുന്നേൽക്കുക, അതിൽ നിന്ന് എഴുന്നേറ്റ് വിശ്വസിക്കുക. പോയി അവനെ ഇപ്പോൾ വിശ്വസിക്കുക. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം സാധ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രോതാക്കളായവർ എന്ത് പറയുന്നു? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അത് ചെയ്യാനുള്ള സമയം ഇതാകുന്നു. എല്ലാ വ്യക്തികളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വ്യക്തികളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. കർത്താവായ യേശുവേ, നിനക്ക് നന്ദിയുണ്ട്. നിന്റെ മഹാനതയ്ക്കായും രോഗികൾക്കായുള്ള നിന്റെ സൗഖ്യത്തിനും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.